ശ്വാസത്താൽ സ്പർശിച്ചിട ജീവന്റെ നായകനെ അദൃശ്യനായ കർത്താവ് നാം ഇടയിൽ നടക്കുന്നല്ലോ. വിശ്വാസത്താൽ സ്പർശിച്ചിട ജീവന്റെ നായകനെ, ജീവനായകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹം വന്ദനം. സഹോദരങ്ങളെയും നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്, നാം ഓരോരുത്തരും ഭൂമിയിൽ അല്പകാല ജീവികൾ മാത്രമാണ്. വി ആർ അണ്ടർ ടെസ്റ്റ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അദൃശ്യനായ കർത്താവ്, ആത്മാവാകുന്ന കർത്താവ് നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ ജീവൻ നായകനെ രക്തസ്രാവ കാരുതി ആ ജീവൻ നായകനെ സ്പർശിച്ചതുപോലെ സ്പർശിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ശ്രദ്ധയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇതുവരെയും ലോകത്തിൽ ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷന്റെ ഞാൻ ചിന്തിക്കുന്നു വളരെയധികം എപ്പിസോഡുകൾ ഓൾറെഡി കഴിഞ്ഞു പോയി. ഇനി കടന്നു വരുന്നത് ഇതുമായിട്ട് ബന്ധത്തിൽ തന്നെയാണ്, പക്ഷെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളോട്, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നവരോട് ഇതെല്ലാം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇതിനു മുമ്പുള്ള സന്ദേശങ്ങളെല്ലാം കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി എല്ലാം ചെയിൻ സന്ദേശങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വ്യാഴാഴ്ച മാത്രം നോട്ട് ചെയ്യരുത്, വ്യാഴം, വെള്ളി, സൺഡേ, ഞായർ ആ സന്ദേശങ്ങളൊക്കെ ഇതിന്റെ ചെയിൻ ആയിട്ട് പോകണം, എക്സെപ്റ്റ് സാറ്റർഡേ. അപ്പോ അത് ഞാൻ ഓർപ്പിക്കുകയാണ്. ധാരാളം സന്ദേശങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ട്, ഇത് ഓർക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഈ സന്ദേശങ്ങൾ ദൈവം തരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അപ്പോൾ സഹോദരങ്ങളെ, ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷനിൽ നിങ്ങൾ ചിന്തിക്കരുത് യേശു ക്രിസ്തുവിനെ കുറച്ച് കാണിക്കുന്നുവെന്നോ യേശു ക്രിസ്തുവിന്റെ ശത്രുവാണെന്നോ അങ്ങനെയൊന്നുമല്ല. ഇതാ യേശു ക്രിസ്തു എന്റെ കർത്താവാണ്. ഇതാ നിങ്ങൾ ആദ്യം കേട്ട പാട്ട് പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഇതാ എന്റെ ഹൃദയത്തിൽ വന്ന ഈരടികൾ, പാട്ടുപുസ്തകമായാലും പാട്ടുകളാണ് അതെല്ലാം. അപ്പോ ആ യേശു ക്രിസ്തു നമ്മളുടെ രാജാവാണ്, നമ്മുടെ കർത്താവാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണ്. എന്നെ സംബന്ധിച്ച് യേശു ക്രിസ്തു എന്ന് പറയുന്നത് എന്റെ ഹീറോയാണ്. ഹല്ലേലൂയ. എന്റെ ഹീറോയെ ഞാൻ അനുഗമിക്കുന്ന ആത്മീക പാറയാണ്. ഹല്ലേലൂയ. അപ്പോ ആ ആത്മീക പാറയെ ക്രിസ്തുവാണ് എനിക്ക് പിതാവായി ദൈവത്തെ കാണിച്ചെന്ന് എന്നെ പിതാവുമായിട്ട് കണക്ട് ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശുവിനെ കുറച്ച് കാണിക്കുകയോ ഒന്നും ചെയ്യുക അല്ല ചെയ്യുന്നത്, പകരം ദുഷ്ടനായ പിശാച് നമ്മുടെ സഹോദരങ്ങളെ ചതിച്ച ചതിയിൽ നിന്ന് അവരെ പുറത്തേക്ക് എടുക്കുവാനായിട്ട് അവരെ സഹായിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് സഹായിച്ചിട്ട് ക്രിസ്തുവിലൂടെ അവരെ പിതാവായ ദൈവവുമായി ഒന്നാക്കാൻ അവരെ സഹായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതിന് നിങ്ങൾക്ക് പലർക്കും നിങ്ങൾക്ക് എതിരുവരുന്നതിന്റെ കാരണം നിങ്ങൾ പഠിച്ചത് വേറെയാണ്. നിങ്ങളെ പിശാച് ചതിച്ചു. അതായത് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത എന്ന് പറയുന്നത്, എനിക്കൊരു മോനും മോളും ഉള്ള വിവരം നിങ്ങൾക്ക് അറിയാമല്ലോ. അവര് കുഞ്ഞതായിരുന്നപ്പോ മോനെ മോളെ പറ്റിക്കുന്ന രംഗം ഇതാണ്. ഇടിവെട്ടു, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുമ്പോ അന്ന് മോള് ചെറുതാണ്. അപ്പോ ചോദിക്കും, എന്താ എന്തോ അച്ചാ എന്തോ ഈ മിന്നലാണ് വെന്നണേ എന്തോ ഇടിവെട്ടണേ. അപ്പോ മോനും വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ പുള്ളി കൊള്ളിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ മോളോട് പറഞ്ഞു കൊടുക്കുക, അത് പുലിയാന്ന് പറഞ്ഞ ഒരു ഡ്രാഗൻ ഉണ്ട് ആകാശത്ത്. പുലിയാന്ന് പറഞ്ഞൊരു ഡ്രാഗന് ദേഷ്യം വരുമ്പോ ആ വാ തുറന്ന ഒരൊറ്റ അലർച്ച അലക്കിയ ആ സ്വരം, അപ്പോ ആ വായിനുള്ളിൽ നിന്ന് തീ വരും, അതാണ് മിന്നൽ. അപ്പൊ എന്റെ കൊച്ചതങ്ങ് വിശ്വസിച്ചു, മോൾ അതങ്ങ് വിശ്വസിച്ചു, കുറെ നാൾ അങ്ങനെ വിശ്വസിച്ച് നടന്നു. അത് പുലിയാൻ എന്ന ഡ്രാഗൺ കരയുകയാ ദേഷ്യം വന്നിട്ട് എന്നുള്ള ചിന്തയിൽ മോൾ അങ്ങ് വിശ്വസിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ദുഷ്ടനായ പിശാച്, മനുഷ്യന്റെ ബുദ്ധിയെ തെറ്റായി ചിന്തിച്ച് അത് ദോഷന്മാരാക്കി പ്രവർത്തിക്കുക. ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. എന്നാല് സത്യം നാം പറയുമ്പോ സത്യം നമ്മളെ സ്വതന്ത്രമാകും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിന്ന് പറയാം. ഇപ്പോ നിങ്ങള് ഒന്ന് ചിന്തിച്ചേ, ഇപ്പോ ദുബായിലുള്ള ഒരാൾ ഇതാ തന്റെ കുഞ്ഞുമായിട്ട് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ബോംബെയിലേക്കോ കൊച്ചിയിലേക്കോ പോകുവാനായിട്ട് ദുബായ് എയർപോർട്ടിൽ ചെന്നു. അപ്പോ ദുബായ് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇതെല്ലാ കാര്യങ്ങളും ടിക്കറ്റ് ഒക്കെ ബോർഡിംഗ് കാർഡ് ടിക്കറ്റ് കൊടുത്തു, ബോർഡിംഗ് കാർഡ് എടുത്തു, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ ഇതിൽ ചെന്നപ്പോ ഗേറ്റിൽ ചെന്നപ്പോ അവിടെ ഒരു പ്ലെയിൻ കിടക്കുന്നു. ആ പ്ലെയിനിൽ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ത്യ എന്ന് എഴുതിയിരിക്കുക, നമ്മുടെ അറിയാലോ നമ്മുടെ പ്ലെയിനിലൊക്കെ ഇന്ത്യ എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എല്ലാം ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ കൊച്ചി നേരത്തെ പപ്പയോട് ചോദിച്ചു, പപ്പ പപ്പ അതെന്തോ കിടക്കണേ, ആ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. പപ്പ പറഞ്ഞു ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണേ. അപ്പൊ പറഞ്ഞു, മോളെ അതാണ് ഇന്ത്യ, ആ കിടക്കുന്ന പ്ലെയിനില്ല, അതാണ് ഇന്ത്യ. കൊച്ചു നോക്കിയപ്പോ ശരിയാ, ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതാണ് ഇന്ത്യ. അപ്പൊ കൊച്ചു പിന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആ കാണുന്ന പ്ലെയിനാണ് ഇന്ത്യ. കൊച്ചിനറിയോ അത് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഒരുക്കി വെച്ചേക്കണ ഫ്ലൈറ്റാണതെന്ന് അറിയൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ പപ്പ അത് കൊച്ച് തമാശനൊക്കെ പറഞ്ഞതാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പിശാച് നമുക്ക് പറഞ്ഞു തന്നത് ഇതും തമാശനല്ല, നമ്മളെ യാത്ര ആക്കാതിരിക്കാൻ വേണ്ടിയാ. എന്താ നമ്മളോട് പറഞ്ഞു തന്നെ? ഇതാ യേശു ക്രിസ്തു ഇതേ കാണിച്ചിട്ട്, യേശു ക്രിസ്തുവിനെ കാണിച്ചിട്ട് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ ആ യേശുവിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ദൈവം, ഇതാണ് ദൈവം. ശ്രദ്ധിച്ചേ, കാരണം നമ്മുടെ മനസ്സ് ഇതുവരെ വിഗ്രഹങ്ങളെ ആരാധിച്ചത് നമ്മൾ ചിന്തിക്കുന്നത് ഓ ഒരു പുതിയ ദൈവം. ഉടനെ ഇതാ നമ്മൾ ആ യേശുവിൽ അവിടെ അങ്ങ് നിൽക്കുകയാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകണില്ല. കൊച്ച് ആ ഫ്ലൈറ്റ് കണ്ടിട്ട് പറയാണ്, ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ. അല്ല മോളെ, അതിന്റെ ഉള്ളില് കയറി തുടർന്ന് അതിന്റെ പൈലറ്റ് നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. ഇതേപോലെ നാം യേശുവിൽ കയറണം. യേശുവിൽ കയറിയാൽ യേശുവിലൂടെ നമുക്ക് പിതാവിന്റെ അടുക്കൽ എത്താം, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ? ഹല്ലേലൂയ. അല്ലാണ്ട് യേശുവിനെ കാണിച്ചിട്ട് ദൈവം എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഉണ്ടാക്കിയതൊക്കെ ആരാധിക്കാനാണ്. ഇതാ കുലിയാൻ, ആ കുലിയാൻ കരയുമ്പോഴാണ് ഇടിവെട്ടുന്നത്. കുലിയാൻ ആ കുലിയാൻ അങ്ങനെ ഇടിവെട്ടിപ്പിക്കുമ്പോ മിന്നൽ വരും. ഇതാണ് ദൈവം, നമ്മളെ ഉണ്ടാക്കിയത് യേശുവിനെ ആരാധിക്കാനാണ്. ഇതൊന്നും എന്റെ കുഞ്ഞുങ്ങളെ ഈ ബൈബിളിൽ ഇല്ല. അപ്പോ നമ്മളുടെ ബൈബിൾ സന്ദേശത്തിൽ നമ്മളെ വലിച്ചുകൊണ്ടുപോയി, അതിന് സിമിലർ ആയിട്ട് നമ്മളെ ചിന്തക്കത്തോണം വേറൊരെണ്ണം തന്നെ പിശാച് നമ്മളെ പിടിയാക്കി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങളോട് പറയുമ്പോ ഏതൊരു വ്യക്തിയോടും പറയുന്നത് ഈ വചനത്തിൽ അടിസ്ഥാനമില്ല, ഈ വചനത്തിൽ ഇല്ലാത്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും. അപ്പോ ഇന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് തരുന്നത്. വെറും മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന പിശാചിന്റെ സമ്പ്രദായത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, പിശാച് മനുഷ്യനെ വിഡ്ഢിയാക്കിയിട്ടാണ് ഏദൻ തോട്ടത്തിൽ നമ്മളെ ചതിച്ചത്. പിശാച് ആദ്യ മനുഷ്യരായ ആദം ഹവ്വ ദമ്പതികൾ, എന്നാൽ തുടർന്ന് നമ്മൾ ദോഷന്മാരായി തുടർന്നു, തുടർന്ന് പിശാചിനെ മണ്ടനാക്കിയിട്ടാണ് കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നമ്മളെ നേടിയത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, ദൈവം അനുവദിക്കും നാളെ അത് പറഞ്ഞുതരാം, നാളത്തെ മീറ്റിംഗ്. ഓക്കേ, ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ തന്നെ പിശാചികളാ. പാഴ്സി പ്രഭു, യവന പ്രഭു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു എന്ന കർത്താവ് പറയുന്നുണ്ടല്ലോ. ഇതാ ദൈവത്തിന്റെ വചനം പറയുക, ഈ ജ്ഞാനം അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അപ്പൊ ക്രൂശിച്ചതിന്റെ കാരണം അവരെ വിദ്യയാക്കി ദൈവം, ശരിക്കും പറഞ്ഞു പിശാചിനെയും കൂട്ടരും. ഇനി ശ്രദ്ധിച്ചോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പിശാചും കൂട്ടരും ക്രിസ്തുവിനെ വിഡ്ഢിയാക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ മക്കളെ, ക്രിസ്തുവിനെ സ്വീകരിച്ചവരെ വിഡ്ഢിയാക്കി കൊണ്ടുപോവുകയാണ്, വിഡ്ഢിയാക്കി കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് ക്രിസ്തു നമ്മുടെ ജ്ഞാനമായി മാറേണ്ടത്, എങ്കിലേ നമുക്ക് ജയമുള്ളൂ. ഇന്നും വെറും വിഡ്ഢികളാക്കി കൊണ്ടുപോവുകയാണ്. ദേ യേശുവിനെ കാണിച്ചിട്ട് ഇതാണ് ദൈവം ആരാധിച്ചു. ബൈബിളിൽ അങ്ങനത്തെ സന്ദേശം ഇല്ലാട്ടോ. പകരം യേശു ക്രിസ്തു ആരാണ്, എന്താണ്, നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് ചോദ്യോത്തരങ്ങളിലേക്ക് ചേർത്തിട്ടേക്കണേ സഹോദരങ്ങളെ. യേശു ക്രിസ്തുവിനെ ആരാധിക്കാം എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് ഈ ക്ലാസ് പോകാം. പലപ്പോഴും നമ്മുടെ പല സഹോദരങ്ങളും ഒക്കെ ഇത് വരുമ്പോ യേശുവിനെ ആരാധിക്കണം, സഹോദരങ്ങളെ, യേശുവിനെ ആരാധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇവിടെ തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ട് പാടിയിട്ടാണ് ഞങ്ങൾ സ്തുതിച്ചിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കയറിയത്. സൂമിലുള്ള എല്ലാവർക്കും അറിയാം. രണ്ടാമത് ഞാനിപ്പോ പാടിയ പാട്ടിന്റെ തുടക്കം പോലും അത് മറ്റൊരു പാട്ടാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളൂ. അദൃശ്യനായ കർത്താവ് നാം ഇടയിൽ നടക്കുന്നല്ലോ, വിശ്വാസ സ്പർശിച്ചിടാൻ ജീവന്റെ നായകൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ എന്താണ് ആ വ്യവസ്ഥ? എന്താണ് നാം അങ്ങനെ ചെയ്യുന്നത്? അത് ഈ പുസ്തകത്തിന്റെ സന്ദേശമായത് കൊണ്ടല്ല. ഈ പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം വേറെയാണ്. ഒരു മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. 1:26 ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പോ ഭൂമിയെ, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവത്തിന് വേണ്ടി വാഴാനാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് ബൈബിൾ പറയുന്നു. ഞാൻ അതിന് ആമേൻ പറയും. അപ്പോ സത്യം ഞാൻ അറിയുമ്പോൾ സത്യം എന്നെ സ്വതന്ത്രമാക്കി, സത്യം നിങ്ങളെയും സ്വതന്ത്രമാക്കണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിനെ ആരാധിക്കാമോ? ക്യാൻ വി വർഷിപ് ജീസസ് ക്രൈസ്റ്റ്? അപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ഇടും, അപ്പോൾ സ്ക്രീൻ റിയോ കട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ഞാൻ ആ സൂമില് ഇതൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് കേൾക്കുക മാത്രമല്ല കാണുക കൂടി ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിലും പല ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിങ്ങൾ കാണുന്നവരാണ്. താങ്ക് യു. യേശു ക്രിസ്തുവിനെ ആരാധിക്കാം സഹോദരങ്ങളെ. ഞാൻ കേട്ടല്ലോ, യേശു ക്രിസ്തുവിനെ ആരാധിച്ചു തന്നെയാണ്, സ്തുതിച്ചു തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അതല്ല ഈ പുസ്തകത്തിന്റെ സന്ദേശം, മെയിൻ സന്ദേശം. മെയിൻ സന്ദേശം യേശു പറഞ്ഞത് നമ്മളെ പിതാവുമായി ഒന്നാക്കുക, ദൈവവുമായി ഒന്നാക്കുക. ദൈവം നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. അതായത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. വെളിപ്പാട് 21:3 നിങ്ങൾക്കെല്ലാം അറിയാം, സ്ഥിരം കേൾക്കുന്നവർ. ഇതാണ് യേശു ക്രിസ്തുവോട് വന്ന് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണം ഇതാ ഭൂമിയോട് സമീപിച്ചിരിക്കുകയാണ്. മനുഷ്യ, നീ മാനസാന്തരപ്പെട്ടാൽ ഭരണം, കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പക്ഷെ അതിന് സമ്മതിക്കാതെ വേറൊരു കിങ്ഡം, പിശാചിന്റെ കിങ്ഡം, ഇവിടെ ഇന്ന് സർവലോകവും വാഴും. അതിനെ തകർത്തെറിഞ്ഞിട്ട് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരാൻ, ആ ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരാൻ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. ഇതാണ് ബൈബിളിലെ സന്ദേശം. ആ സന്ദേശത്തെ മറച്ചു കളയാൻ, പിശാചിനെ തോൽപ്പിക്കാതിരിപ്പാൻ, പിശാച് മനുഷ്യനെ കുരുടന്മാരാക്കി, മണ്ടന്മാരാക്കി വേറൊരു സന്ദേശം വിട്ടു തന്നിരിക്കുകയാണ് ലോകത്തെ. ലോക ജനത്തിന് ഈ സന്ദേശം മനസ്സിലാകാതിരിക്കാൻ സ്വർഗരാജ്യം ലോകം കൊണ്ട് മറച്ചു. സ്വർഗരാജ്യം ലോകം കൊണ്ട് മറച്ചു. ഇതുകൊണ്ടാണ് മത്തായി 13:44 പറയുന്നത്, സ്വർഗരാജ്യ നിധിയാണ് വയലിൽ ഒളിച്ചു വെച്ച നിധി. അപ്പൊ ലോകം കൊണ്ട് മറച്ചു. അതുകൊണ്ട് ഒരു കൂട്ടർ ഇതാ ലോകം നേടാൻ വേണ്ടി ഓടുമ്പോ സ്വർഗരാജ്യം മറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയില്ല, ചില ഭക്തന്മാരുണ്ട്. ഭക്തന്മാർക്കും മറക്കണ്ടേ, ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, സ്വർഗരാജ്യം എന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെ മറക്കണം. ദൈവരാജ്യം എന്ന യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെ മറക്കണം. എന്താണ് ദൈവരാജ്യം? ദൈവം രാജാവായി വാഴുന്ന അന്തരീക്ഷമാണ് ദൈവരാജ്യം. അത് മറക്കണം. അപ്പോ എന്താ കാര്യം? ഇന്ന് പിശാചാണ് സർവ്വലോകത്തിന്റെ രാജാവ്. അപ്പോ ദൈവരാജാവായി വാഴണം, അതും മറക്കുക. അപ്പോ അവിശ്വാസികളുടെ ജീവിതത്തിലും നല്ലൊരു പങ്ക് വിശ്വാസികളുടെ ജീവിതത്തിലും ലോകം കൊണ്ട് ദൈവരാജ്യത്തെ മറച്ചു. പിടുത്തം കിട്ടിയോ? മത്തായി 11:31 ചേർത്താ പറഞ്ഞത്, ഹല്ലേലൂയ, വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ് ദൈവരാജ്യം. യേശു പ്രസംഗിച്ച സുവിശേഷം വയൽ ലോകം. ഇനി നല്ല ആത്മീകരായ ഭക്തന്മാരായ ക്രിസ്ത്യാനികളും അവരുടെ ജീവിതത്തിൽ ലോകം കൊണ്ടൊന്നും മറിക്കാൻ പറ്റില്ല. അപ്പോ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പറയണം? അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം മറച്ചു. പിടുത്തം കിട്ടിയോ? ഭയങ്കര ടെക്നിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടെക്നിക്കാ. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അറിയണോട്ടോ മക്കളെ, തന്ത്രത്തിലൂടെയാ വീഴിക്കുന്നേ. സർപ്പഹവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുമാറുന്നു. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് നമ്മൾ മാറിയാൽ പോയി. ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുകയാണെന്ന്. ക്രിസ്തു ക്രിസ്തു ക്രിസ്തു, അതല്ല ക്രിസ്തുവിന്റെ മനസ്സ്. ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ചിന്തയാ. ക്രിസ്തു എന്താണോ ആ തുറന്നു പറയുന്നത്, അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് സംസാരിക്കുന്നു. നമ്മൾ പറയുന്ന ക്രിസ്തു ദൈവം, നമ്മൾ പറയുന്നല്ല, പ്രസംഗർ പറഞ്ഞ് നമ്മൾ ആവർത്തിക്കുന്നത് ക്രിസ്തുവിനെ ആരാധിക്കുക. പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സതല്ല. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ പുസ്തകം വിശ്വസിക്കുന്നുണ്ടോ ക്രിസ്ത്യാനികളെ? ബൈബിൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേ? എത്ര പേര് സമ്മതമുണ്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം? എത്ര പേർക്ക് സമ്മതമുണ്ട്? അങ്ങനെ ഒരു വചനം ഞാൻ കണ്ടിട്ടുള്ളവർ കൈ വയ്ക്കി. ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ് ആയിരിക്കണം ഞാനെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൈ വയ്ക്കി. ആ ഇടയ്ക്ക് അവിടെ ഇവിടെ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബൈബിൾ ശരിക്കും വായിക്കണം. ആദ്യം തന്നെ അതാ വേണം. കാരണം നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് ബൈബിളിൽ പറഞ്ഞ് കണ്ടിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കും. ഓക്കേ, ഇവ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ആ ബൈബിൾ വാക്യം ഒന്ന് എടുത്തു തരാം.
ഓർമ്മ എല്ലാം First Corinthians, chapter 2, verse 16. Oh, Lord, I love you. Hallelujah. അവിടെ
ആരെങ്കിലും ഒന്ന് 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 ഉറക്കെ വായിക്കാൻ പറ്റുമെന്ന് നോക്കി. നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ബൈബിൾ എടുത്തവരുണ്ടോ? ആ എടുക്കാൻ പോകുന്നുള്ളൂ അല്ലേ. സുഖമായിട്ടിരുന്ന് കേൾക്കുമായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അജിബേർ എടുത്തു
വായിക്കട്ടെ.
ആ
വായിക്കട്ടെ.
ആരെങ്കിലും വായിച്ചു?
കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിക്കുന്നവനാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു.
താങ്ക് യു റജി ബ്രദറെ, എപ്പോഴും ഉണർന്നിരുന്നു. റജി ബ്രദറിനെ പോലെ ഉണർന്നിരുന്നു. ശ്രദ്ധിച്ചേ, അതാ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആര്? ട്രാൻസ്ലേഷൻ പൊട്ട ട്രാൻസ്ലേഷൻ. ഈ ഒരു സാധനം കൊണ്ടാണ് ആത്മീയ വളർച്ചിക്കുന്നത്. കർത്താവിന്റെ മനസ്സറിഞ്ഞിട്ട് കർത്താവിനെ പഠിപ്പിക്കണമെന്ന്, അങ്ങനെയൊന്നും അല്ല ട്രാൻസ്ലേഷൻ. അതിന്റെ കേജി ഞാൻ വായിക്കാം. For who has known the mind of the Lord? ആർക്കാണ് ക്രിസ്തുവിന്റെ മനസ്സറിയാവുന്നത്? That he may instruct him. ക്രിസ്തു അവനെ ഒന്ന് ഉപദേശിക്കാനാണ്. ക്രിസ്തു അവനെ ഒന്ന് ഉപദേശിക്കാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ ആരാണ്? എന്നിട്ട് പറയാണ് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. അത് കറക്റ്റാണ്. ബട്ട് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ആരുടെ മനസ്സുണ്ട്? ക്രിസ്തുവിന്റെ മനസ്സുണ്ട്, ഉണ്ടെന്ന ബൈബിൾ പറയണേ. പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ട്. എവിടെ? ഇൻ ദ സ്പിരിറ്റ്. പക്ഷെ സോൾ ദേഹിയിലില്ല. ദേഹിയിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അകത്തളത്തിലേ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നാം മനസ്സിലാക്കട്ടെ, ക്രിസ്തുവിന്റെ മനസ്സാണ് ക്രിസ്തു വാതർക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ക്രിസ്തു പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ, ഏക സത്യ ദൈവമായ പിതാവ് എന്ന് ക്രിസ്തു പറഞ്ഞത് ആരുടെ മനസ്സാണ്? ക്രിസ്തുവിന്റെ മനസ്സാണോ, അതോ ചാക്കോച്ചന്റെ മനസ്സാണോ, അന്യമ്മയുടെ മനസ്സാണോ, ആരുടെ മനസ്സാണ്? ഹൃദയം നിറഞ്ഞു കഴിഞ്ഞ അവരെ സംസാരിക്കുന്നത്. ക്രിസ്തു പറയുകയാണ് യോഹന്നാൻ 17:3, ഏക സത്യ ദൈവമായ പിതാവ്. അപ്പൊ ഏകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏകം. ബൈബിള് ഒറ്റ ദൈവത്തെ പ്രൊമോട്ട് ചെയ്യുക, മൾട്ടി ഗോഡിനെ അല്ല. ഏക സത്യദൈവമായ പിതാവ് എന്ന് യേശു പറഞ്ഞാൽ യേശുവിന്റെ മനസ്സിൽ എത്ര ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞു? അതായത് ഇപ്പൊ എനിക്ക് സുശീലാന്റെയും കാണാം, സെൽവരാജ് പാസ്റ്ററേയും കാണാം. സുശീലാന്റെയും പറയുകയാണെങ്കിൽ ഒറ്റ ഭർത്താവേ ഉള്ളൂ, അത് സെൽവരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശീലാന്റെ മനസ്സിൽ ആരാ ഭർത്താവ്? അടുത്ത വീട്ടിലെ ചാക്കോച്ചനല്ല, സെൽവരാജ് മാത്രമാണ് ഭർത്താവ്. യേശു പറയാണ് ഏക സത്യ ദൈവമായ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് മനസ്സിൽ എത്ര ദൈവമുണ്ട്? പിതാവ് ഞാനും കൂടി ദൈവമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആരുടെ മനസ്സാ വേണ്ടേ? നമുക്ക് വേണ്ടത് യേശുവിന്റെ മനസ്സാണ്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുണ്ട്, പക്ഷെ നമുക്ക് ആ യേശുവിന്റെ മനസ്സല്ല അതാ വിഷയം. നമുക്ക് വിഗ്രഹ ആരാധകരുടെ മനസ്സാണ്. ഈ ഈ പൗലോസ് ശുശ്രൂഷ വേളയില് ഓരോ സ്ഥലത്ത് ചെന്നപ്പോ ഏദൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു, ഏദൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കുറേ വിഗ്രഹ ദൈവങ്ങൾ, ഇഷ്ടമായ ദൈവങ്ങൾ ഇല്ല, എന്തോരം തിയോസ് ആയിരിക്കണം എന്നറിയാമോ, ദൈവങ്ങൾ ഇരിക്കുക അവിടെ. അപ്പോ അവര് പറഞ്ഞ കാര്യം എന്നറിയാമോ, ഇവൻ ഏതോ ഫോറിൻ ദൈവത്തെയാണ് പ്രസംഗിക്കണേ, ഫോറിൻ ദൈവം. അപ്പോ യേശുവിനെ പ്രസംഗിച്ച രക്ഷാമാർഗം നമ്മോട് അറിയിക്കുന്നവർ വന്നിട്ടുണ്ടെന്നാണ് പിശാചും കൂട്ടരും പറഞ്ഞത്. ശ്രദ്ധിച്ചേട്ടെ, പിശാചും കൂട്ടർ കൈനോട്ടക്കാരത്തിൽ പെണ്ണിന്റെ കയ്യില് ആ പെണ്ണിന്റെ ഉള്ളിലെ പിശാജ് പറഞ്ഞത് ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ രക്ഷാമാർഗം നമ്മളെ അറിയിക്കുന്ന ആളുകൾ വന്നിട്ടുള്ള പിശാജ് പറഞ്ഞത്. പക്ഷെ ആളുകൾ പറഞ്ഞ അങ്ങനെയല്ല, രക്ഷാമാർഗം അറിയിക്കുന്ന ആളൊന്നുമല്ല, പുതിയ ദൈവത്തെ പ്രസംഗിക്കാൻ പറഞ്ഞു, ദൈവത്തെ. അപ്പോ ആരെ പ്രസംഗിച്ചാലും നമ്മുടെ ഇത് എന്താ, ദൈവത്തെ പ്രസംഗിക്കുക, ദൈവത്തെ, പുതിയ ദൈവത്തെ. ഈ മനോഭാവത്തോടെ നമ്മൾ ഇരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം മുഴുവൻ വന്നത്. പിശാച് നമ്മളെ പറ്റിക്കാനായിട്ട് അവന്റെ ദാസന്മാരെ ഇറക്കി വിട്ടു. നല്ല ദാസന്മാരും ഉണ്ടായിരുന്നു, അവര് ആ ദാസന്മാരുടെ വാക്കുകൾ അവരും തെറ്റി. പക്ഷെ ഇന്നും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ട്, പക്ഷെ ചോദിക്കാൻ പേടിയാണ്. ചോദിച്ചു കഴിഞ്ഞ ഉടനെ സമയത്ത് പുറത്താക്കും, ആൾ ഒറ്റയാക്കി കളയും.
ഏദൻസിലെ ആ പ്രസംഗത്തിന്റെ ഇടയില് ഇതാ അവിടെ അതിന്റെ 18 വാക്യം ഒന്ന് വായിച്ചേ. പ്രസംഗത്തിന്റെ ഇടയില് അവിടെ യഹൂദന്മാരോടും മറ്റു സ്ഥലങ്ങളിലും മറ്റു മതസ്ഥരോടൊക്കെ സംസാരിക്കുന്ന കേൾക്കാം. അപ്പൊ അതിന്റെ 18 വാക്യം വായിച്ച് ആരുമില്ല, നോബഡി, പറയാതെ വായിക്കും. എപ്പുകൂയരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, പത്രസിനോട് സോറി പൗലോസിനോട് വാദിച്ചു, ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കാറുണ്ട്. യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കണേ, അവൻ അന്യദേവതകളെ, ഇംഗ്ലീഷിൽ അന്യദേവതകൾ എന്നല്ല അവിടെ പറയുന്നത്, സ്ട്രേഞ്ച് ഗോഡ്സ്, മറ്റു ദൈവങ്ങളെ, മറ്റു ദൈവങ്ങളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു പറഞ്ഞു. അപ്പൊ അവരുടെ ചിന്താചരണം മറ്റു ദൈവത്തെ, പുതിയൊരു ദൈവത്തെ ഇതാ പ്രസംഗി ചെയ്യാണ്, പുതിയൊരു ദൈവത്തെ. കാരണം അവർക്ക് ഇഷ്ടമായ ദൈവങ്ങൾ ഉണ്ടല്ലോ, ഇതാ ബാല്, അതോടൊപ്പം തന്നെ ഇതാ പല സ്ത്രീകളുടെ പേരും പറഞ്ഞുകൊണ്ട് പല പല ദൈവങ്ങളും. അപ്പോ പുതിയൊരു ദൈവത്തെയും കൊണ്ട് വന്നിരിക്കുക, പുതിയൊരു ദൈവം. അപ്പോ യേശുവിനെ പ്രസംഗിച്ചപ്പോ പുതിയൊരു ദൈവം, യഥാർത്ഥത്തിൽ ഇത് രക്ഷാമാർഗമാണ് എന്താണെന്നും അറിയുന്നില്ല. ആ പ്ലെയിനെ കാണിച്ചിട്ട് പറയാണ്, ഇന്ത്യൻ എയർലൈൻസ് വേണ്ടോ, ഇന്ത്യ ദൈവങ്ങളുണ്ടോ, മോളെ ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ ഇതാ യേശുവിനെ കാണിച്ചിട്ട് ഇതാണ് ദൈവം എന്ന് പൗലോസ് കൂട്ടരും പറഞ്ഞില്ല. ഇതാ പകരം അവര് യേശുവിന്റെ ഉദ്ദേശം പറഞ്ഞു. അപ്പോൾ യേശുവിനെ ആരാധിക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മളിപ്പോ മനസ്സിലാക്കി പോകുന്നത്, ആദ്യം എന്തിനാണ് യേശു എന്ന് മനസ്സിലാക്കും. ഒരു കാര്യം എന്തിനാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം താറുമാറാം. എന്തിനാണ് യേശു നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ പ്ലെയിൻ, ആ പ്ലെയിൻ എയറോപ്ലെയിൻ കാണിച്ചിട്ട് അതിൽ ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യ എഴുതിയപ്പോ അറി ആ പിതാവ് കളിയാക്കാൻ പറഞ്ഞു, പക്ഷെ അറിവില്ലാത്തൊരാളാണ് അത് ഇരിക്കുന്നതെങ്കിൽ ഉടനെ ഇന്ത്യ അതാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെ ആ പിന്നെ അവിടെ നിൽക്കുകയാണ്. അതിൽ കയറി യാത്ര ചെയ്യുന്നില്ല, ആ പ്ലെയിനിൽ കയറി യാത്ര ചെയ്ത് ഇന്ത്യയിൽ ഒന്നിറങ്ങണം. ഇതേപോലെ യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾക്ക് എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. അങ്ങനെ തകർക്കപ്പെട്ട മനുഷ്യനെ ക്രിസ്തുവിൽ പിതാവുമായിട്ട് ഒന്നാക്കുകയാണ്. ഇതിനാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അത്യന്തികമായ ആ ഉദ്ദേശം. അപ്പൊ എന്തിനാണ് ക്രിസ്തു എന്ന് ആദ്യം മനസ്സിലാക്കി. ക്രിസ്തുവിനെ കുറിച്ചുള്ള അത്യന്തികമായ ഉദ്ദേശം ദൈവത്തെയും നമ്മളെയും തമ്മിൽ ഒന്നാക്കുക, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ഒന്നാക്കുക. അപ്പൊ ഇതിനു വേണ്ടി ഒരു കാര്യം എന്താന്ന്, അതായത് UAE-യിലുള്ളവരെ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ളവരെ ഇന്ത്യയിൽ എത്തിക്കാൻ ഇന്ത്യൻ എയർലൈൻസ് എന്ന എയർക്രാഫ്റ്റ്, എന്നാൽ ആ ഇന്ത്യൻ എയർലൈൻസ് എന്ന എയർക്രാഫ്റ്റ് അതിനു വേണ്ടിയാണെങ്കിൽ ആ ഇന്ത്യൻ എയർലൈൻസിനെ കാണിച്ചിട്ട് പറയാണ് ഇതാണ് ഇന്ത്യ എന്ന് തെറ്റായി പഠിപ്പിക്കുന്നത് പോലെ, ഭൂമിയിലുള്ള മനുഷ്യരെ, ദൈവത്തിൽ നന്ദിപ്പെട്ടു പോയവരെ, ദൈവവുമായി വിഘടിച്ചു പോയവരെ ദൈവവുമായി ഒന്നാക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് മനുഷ്യർക്ക് തന്നത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അപ്പോ ആ പർപ്പസിൽ അങ്ങനെ മാറ്റുകയാണ്, യേശുവിനെ കാണിച്ചിട്ട് പറയാണ് ഇതാണ് ദൈവം ആരാധിച്ചു. പുതിയൊരു ടീച്ച്, ബൈബിളിൽ ഇല്ലാത്ത പുതിയൊരു ടീച്ച്. നിങ്ങൾക്ക് ഈ ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ എത്ര സ്ഥലത്ത് യേശുവിനെ ശിഷ്യന്മാരെല്ലാവരും വട്ടം കൂടി ആരാധിക്കുന്ന കണ്ടത്, എത്ര ആരാധനാ യോഗങ്ങൾ അവരുണ്ടാക്കി, നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം, എന്നിട്ട് എന്ന് എഴുതണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ യഥാർത്ഥ ബൈബിളിലെ സന്ദേശത്തിലേക്ക് നമ്മൾ വരണം. പിശാച് നമ്മളെ ചതിച്ചതാണ്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധത്തില് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വാക്യം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. യേശു ക്രിസ്തുവിനെ കുറിച്ച് അത്യന്തികമായ ഉദ്ദേശം ഇതാ, ഓ ലോർഡ് ഐ ലവ് യു. നിങ്ങൾക്ക് സ്ക്രീനിൽ വാക്യം തരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വായിക്കണം, മനസ്സിലാക്കണം, രണ്ട് രീതിയിലും കാര്യങ്ങൾ സ്ക്രീനിൽ കാണാം. എന്താണ് യേശു ക്രിസ്തുവിനെ തന്നതിന്റെ ആത്യന്തികമായ ഉദ്ദേശം? പല സ്ഥലങ്ങളിലുണ്ട്, രണ്ട് വാക്യം നമുക്ക് വായിക്കാം. ആരെങ്കിലും വാക്യം പറയുമ്പോൾ ആരെങ്കിലും റെഡി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് വായിക്കാണോ? ഇതാ അതിന് അജിബാറും രജിബാറും റെഡി ആയിരുന്നു. ആദ്യം വായിക്കുന്നവർക്ക് വരാം. ഓക്കെ, അങ്ങനെ പറ്റില്ലേ മോനെ? ഓക്കെ, അതില് കൊളോസി ലേഖനം 1:20 വായിച്ചു. കൊളോസി ലേഖനം 1:20 എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉദ്ദേശം? ആ ഫ്ലൈറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലുള്ളവരെ ഇന്ത്യയിൽ കൊണ്ടുവരാനാണ് ഇന്ത്യൻ എയർലൈൻസിന്റെ ഉദ്ദേശം. യേശു ക്രിസ്തുവിനെ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? വായിച്ചു.
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
ഇവിടെ പറയാണ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. പക്ഷെ അപ്പൊ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് അല്ലെ? സമാധാനമില്ലാതെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതായത് മാനവരാശിയെ തകർത്തെറിഞ്ഞു. മാനവരാശി എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ക്രിയേഷനായിരുന്നു. ദൈവത്തെയും മനുഷ്യനെയും ഭൂമിയും തമ്മിൽ, സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ. അപ്പോ അതിന് അവർക്ക് മൂന്ന് പാർട്ടുണ്ട്, ആത്മാവ് ദേഹി ദേഹം. ഇതിനെ തകർത്തെറിഞ്ഞു കളഞ്ഞു, മൂന്നിനെ വിഘടിപ്പിച്ചു കളഞ്ഞു, വിഘടിപ്പിച്ചു കളഞ്ഞു. ഇന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ എന്ത് ആത്മാവ്, ഏത് ആത്മാവ് അവനറിയത്തില്ല. കാരണം അവൻ ആരംഭിക്കുന്ന ആത്മാവിൽ നിന്ന്. പിന്നെ ദേഹിയെ കുറിച്ച് പറഞ്ഞാൽ എന്നാ ദേഹി, കാരണം ഇത് രണ്ടും അദൃശ്യമാണ്. പിന്നെ അവൻ ആകപ്പോൾ അറിയാവുന്നത് ബോഡിയെ കുറിച്ച് മാത്രം, ശരീരത്തെ കുറിച്ച് മാത്രമുള്ളൂ. അവൻ പറഞ്ഞ ഞാനാണ് ഇതെന്നാ പറഞ്ഞു, മനുഷ്യനെ തകർത്ത് കളഞ്ഞു. അപ്പൊ ഈ തകർത്ത് കളഞ്ഞ സ്പിരിറ്റ് സോൾ ബോഡിയെ തകർത്തിട്ട് മനുഷ്യന് മരണമുള്ളൊരു ശരീരം മാത്രം കൊടുക്കും, ദ്രവിക്കുന്ന ശരീരം. അവന് അതിനെ കുറിച്ച് മാത്രം ബോധമുള്ളൂ, അവന്റെ ബോധമൊക്കെ പോയി. അപ്പൊ ഇവനെ തിരികെ കൊണ്ടുവരണം, ഇവനെ സ്പിരിറ്റ് സോൾ ബോഡി എല്ലാം ഒരുമിച്ചാക്കി ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാക്കി, സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാക്കി മരണം. അതിനു വേണ്ടിയാണ് യേശുവിനെ, അതിനു വേണ്ടിയാണ് യേശുവിനെ തന്നത്. ഇതാ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയാവുന്നത്, അവൻ ക്രൂശിച്ചെന്ന് രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി. യേശുവിന്റെ പർപ്പസ് മനസ്സിലാക്കി മക്കളെ, അട്ടെ യേശുവിനെ വെച്ച് ആരാധിക്കാൻ പറയാൻ വേണ്ടിയല്ല യേശു വന്നത്, അതിനുവേണ്ടിയല്ല പിതാവ് നമ്മോട് പറഞ്ഞത്. ഇവൻ എന്റെ പ്രിയ മുത്ര, ഇവനെ ആരാധിക്കാനല്ല പറഞ്ഞത്, ഇവന് ചെവി കൊടുക്കാൻ, ഇവൻ എന്നാ പറഞ്ഞത് ശ്രദ്ധിക്കാൻ, ബൈബിള് നോക്കി മനസ്സിലാക്ക, പ്രസംഗത്തിന്റെ പുറകെ പോകാതെ. ബരോവരെ ഉത്തമന്മാരാ കേട്ടത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കും. എന്നെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടേ, ലോകത്തിലെ പ്രസംഗരെ അല്ല വിശ്വസിക്കേണ്ടേ, വിശുദ്ധ ബൈബിൾ എന്നാ പറഞ്ഞത് വിശ്വസിക്കും. ഹല്ലേലൂയ.
അതിൽ ട്രാൻസ്ലേഷൻ തെറ്റുകളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ തന്നെ നമ്മൾ ചിലത് കാണിച്ചു തന്നല്ലോ. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, സമാധാനം ഉണ്ടാകണം, എന്നിട്ട് ഭൂമിയുള്ള സ്വർഗത്തിലുള്ള സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ മനുഷ്യനെ തന്നോട് നിരപ്പിപ്പിക്കണം, പിതാവായ ദൈവത്തോട് നിരപ്പിപ്പിക്കണം. മനസ്സിലായോ? പിതാവ് ആരാണ്? യേശുവിന്റെ മനസ്സിൽ ഏക സത്യ ദൈവമാണ് യേശുവിന്റെ മനസ്സിൽ. നാം ആരുടെ മനസ്സുള്ളവരായിരിക്കണം? നാം ആരുടെ മനസ്സുള്ളവരായിരിക്കണം? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. ആണോ? അതോ ഏദൻസുകാരുടെ മനസ്സാണ്? പുതിയൊരു ദൈവത്തെ കൊണ്ട് വന്നിരിക്കുന്നു, അങ്ങനെ മനസ്സാണ്. ഇതോ പോലീസ് പറയുന്നു, നമുക്കല്ല ഏദൻസുകാരുടെ മനസ്സാ. ഇന്നും പലരും വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടു കൂടിയാണ് യേശുവിനെ കാണുന്നത് അവിടെ പറയുന്നത്. പസ്കോറിന് 8:5-6 വായിക്കുമ്പോൾ കാര്യമാണ്. എന്റെ കൊല്ലസ് പറയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശു അത് ഏക കർത്താവ് നമുക്കുണ്ട്. രണ്ടും വേറെ വേറെയാണ്, ദൈവവും കർത്താവും വേറെ വേറെ. എന്നാൽ ദൈവം കർത്താവുമാണ്. എല്ലാ കർത്താക്കന്മാരും ദൈവമല്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ സൺഡേ വൈകിട്ട് ദൈവവും കർത്താവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് സൺഡേ വൈകിട്ടുള്ള ആ ലൈവിൽ കാണാം. നാട്ടിലെ 8:30 ഇന്ത്യയിലെ 8:30 സമയം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പോ യേശുക്രിസ്തുവിന്റെ പർപ്പസ് എന്താന്ന് മനസ്സിലാക്കുക. ബൈബിൾ പറയുന്നേ, ഇനിയും വാക്യങ്ങൾ എഫേസ്യലേഖനം 2:16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ പർപ്പസ് എന്താണ്? സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ഒന്നിക്കുകയാണ്. എടുത്തെങ്കിൽ വായിച്ചേ.
ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ.
ഇരുപക്ഷത്തെ യഹൂദന്മാരെയും ജാതികളെയും ആരോട് നിരപ്പിപ്പിക്കണം? ദൈവത്തോട് നിരപ്പിപ്പിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം എന്തിനാ യേശുവിനെ തന്നത്? നമ്മളെ ദൈവത്തോട് നിരപ്പിപ്പിക്കാൻ. അപ്പൊ യേശുവിനെ തന്നെ പിടിച്ച് ദൈവമാക്കി കഴിഞ്ഞാൽ പരിപാടി കൂട്ടി. ശ്രദ്ധിച്ചേ, എന്തിനാ ഇന്ത്യൻ എയർപോർട്ടിലേക്ക് വിട്ടത്? അല്ലെങ്കിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റിനെ ഇതാ ദുബായിലേക്ക് വിട്ടത്? ദുബായിലുള്ള ജനത്തെ കൊണ്ടുപോയി ഇന്ത്യയിൽ എത്തിക്കാനാ. അപ്പൊ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കിടന്ന് പറഞ്ഞു ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കൂട്ടി, പിന്നെ യാത്ര പോവും. ഒരു വമ്പൻ ചതിയിൽ നമ്മൾ വീണു. പക്ഷെ ഇത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അത്രത്തോളം അവരുടെ ബുദ്ധിയെ കിടത്തിക്കളഞ്ഞു. ദൈവത്തന്നോട് തന്നെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇനിയും വേണമെങ്കിൽ ഒന്ന് ഒരു വാചനം എടുത്ത് ഇനിയും വായിക്കാം. എഫേസ്യലേഖനം 1:9 കൂടി വായിച്ച്. ഇതൊരു മർമ്മമാണ്. എഫേസ്യലേഖനം 1:9-10 താഴേക്ക്. ആ 1:9-10 വായിച്ചു.
അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിൽ ദൈവം ചെയ്യുന്ന ആ മർമ്മം എന്താണ്? ദൈവം നമ്മളെ അറിയിക്കുകയാണ്. എന്താണ്? വായിച്ചേ.
അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണത വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ.
2-3 പേരുടെ സാക്ഷി മുഴുവൻ ഏതൊരു കാര്യം ഉറപ്പാക്കി കൂടെ മക്കളെ? 3 വചനം ഇപ്പൊ തന്നെ തന്നില്ല, ഇനിയുണ്ട് വചനങ്ങൾ. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തു യേശുവിൽ ഒന്നാക്കി മാറ്റണം. നമ്മളെ ദൈവത്തോട് ഒന്നാക്കണം. ഇതൊരു മർമ്മമാണ്, ദൈവത്തിന്റെ മർമ്മം. ഇതിനു വേണ്ടിയ ക്രിസ്തുവിനെ തന്നത്, മനസ്സിലായോ? അല്ല, ക്രിസ്തുവിനെ ദൈവം എന്ന് പറഞ്ഞ ആരാധിക്കാൻ വേണ്ടി അല്ല. നമ്മുടെ ചോദ്യം, ക്രിസ്തുവിനെ ആരാധിക്കാമോന്ന്? ആരാധിക്കാം. അതിന്റെ വ്യവസ്ഥ താഴെ പറയും. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് ഉദ്ദേശം എന്താന്ന് നിങ്ങൾ ഇപ്പൊ അറിയിച്ചത്, ദൈവം തന്ന ആ തന്നതിന്റെ ഉദ്ദേശം. ഇനി അടുത്തത്, ക്രിസ്തു ആരായിരുന്നു, ആരാണ്? ഇതും കൂടി മനസ്സിലാക്കിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ക്രിസ്തു ആരായിരുന്നു, ക്രിസ്തു ആരാണ്? ഓ അല്ലോണ, എല്ലാവരും ഇതാ ആരാണ് യേശു ക്രിസ്തു. ഈ ഇത് ക്രിസ്തു ഇന്ന് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷേ ക്രിസ്തു ആരായിരുന്നു, ക്രിസ്തു ആരായിരുന്നു എന്ന് വെച്ചാൽ ക്രിസ്തു വചനമായിരുന്നു. ഇന്നോ? ഇന്നും വചനമാണ്. ഇനി വചനം, ആ വചനം ആരായിരുന്നു? പീരീഡ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷന്റെ 3 പീരീഡ് സ്പ്ലിറ്റ് ചെയ്ത് തിരുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കാത്തവർ അതുപോയി കേൾക്കണം. വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1 ആണ് ഈ പറയുന്നത്. വചനം ദൈവമായിരുന്നു. വേർഡ് വാസ് ഗാഡ്. അപ്പോ വേർഡ് വേടാകുന്നതിനും ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പൊ വേടായപ്പോ ആരായി? വേടായപ്പോ ദൈവപുത്രനായി. നീ എന്റെ പ്രിയപുത്ര, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സകലതും ആ വചനം കൊണ്ടാണ് ദൈവം ഉണ്ടാക്കിയത്. നമ്മൾ പഠിച്ചു സൃഷ്ടിയുടെ തുടക്കത്തിന് മുമ്പ് തന്നെ ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ സംഭവിച്ചു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ച് തന്നെ തന്നെ എംപ്റ്റി ചെയ്തു. ഫിലിപ്പി ലേഖനം 2 പറയുന്നു, ദൈവത്തെക്കാൾ താഴ്ന്നവനായി മാറി. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട, താഴട്ടെ, താഴുക, തന്നെ തന്നെ താൻ താഴ്ത്തി, വചനമായി, ദൈവപുത്രനായി, സകലത്തെയും ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം ക്രിസ്തുവിലൂടെ സൃഷ്ടിച്ചു, ദൈവമായിരുന്ന. എന്നാൽ ഇന്ന് യേശു ക്രിസ്തു ആരാണ്? ഇന്ന് യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവാണ്, കർത്താക്കന്മാരുടെ കർത്താവാണ്, ദൈവവചനമാണ്, സകലത്തെയും തന്റെ ഉള്ളം കയ്യിൽ റെഗുലേറ്റ് ചെയ്യുന്നവനാണ്. യേശു ക്രിസ്തുവിന്റെ മോളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, പിതാവായ ദൈവത്തിന്റെ നാമം. ജീസസ് ഈസ് ദ സുപ്രീം സെക്കൻഡ് പേഴ്സൺ ഓഫ് ദ യൂണിവേഴ്സ്. He is the king of all kings and he is the lord of all lords. രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവുമാണ് നമ്മളുടെ തലയായ കർത്താവായ യേശു. യേശുവിന്റെ മുകളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ. യേശു പറഞ്ഞ പിതാവായ ഏക ദൈവത്തിന്റെ നാമം. ആ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണല്ലോ അല്ലേ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ അതിനെ സമ്മതിക്കും. അല്ലാത്ത ഏദൻസുകാരെ എന്നെ സമ്മതിക്കത്തില്ല. അവർ വിഗ്രഹാരാധന മനസ്സുള്ള. അപ്പോ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇന്ന് ആരാണ്? യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ഹെഡാണ്, കർത്താവാണ്. കർത്താവ് എന്ന വാക്കിനർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ. അഡോണിയ അല്ല എങ്കിൽ കുറിയോസ്, ഗ്രീക്കിൽ പറയുമ്പോ കുറിയോസ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയാണ് യേശു. നമ്മുടെ രാജാവാണ്, നമ്മുടെ തലയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, യേശുവിന്റെ നാമത്തിന് മുകളിൽ ഒരു നാമവും ഇല്ല ബ്രദറെ. ബൈബിളല്ലേ സത്യം, നമ്മളല്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. ഈ ഭാഗങ്ങൾ ഓരോന്നൊന്നും ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടല്ലോ. ഇതാ വെളിപ്പാട് പുസ്തകം 19:10 അതിന്റെ 16 വാക്യം വായിച്ച് ഇപ്പൊ പറഞ്ഞതിനെ ഒന്ന് സമർത്ഥിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം. 19:16, യേശു ആരാണ്?
രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു.
പ്രൈസ് ഗോഡ്. സിനു പോലും ലൈനിലുണ്ടല്ലോ. ഗ്ലോറി ടു ഗോഡ്. രാജാതി രാജാവും കർത്താതി കർത്താവും. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ മക്കളെ. രാജാതി രാജാവാണ്, രാജാക്കന്മാർ രാജാ, കർത്താതി കർത്താവാണ്, കർത്താക്കന്മാരുടെ കർത്താവ്. പക്ഷേ ദൈവാതി ദൈവം എന്നല്ലേ എന്റെ. ശ്രദ്ധിച്ചേ, ബൈബിള് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യ. രാജാക്കന്മാരുടെ രാജാവ, കർത്താക്കന്മാരുടെ കർത്താവ, അതിന്റെ മോളിൽ ഒരു ഒറ്റ നാമമേ ഉള്ളൂ. യേശു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാ. ഞാൻ ദൈവം ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ മനസ്സ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു, തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവം എന്ന് പറയുമ്പോൾ യേശു ആരെ ദൈവം എന്ന് വിളിക്കുന്നു, ആ ദൈവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബൈബിളിൽ ധാരാളം ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദൈവങ്ങളല്ലാട്ടോ, ആ ദൈവങ്ങളല്ല. ഇവൻ ദൈവപുത്രന്മാരെയൊക്കെ ദൈവം നിങ്ങൾ ദൈവം എന്നാണ് വിളിക്കുന്നത്. ഇതില് നമ്മൾ അതിന്റെ ഗ്രീക്ക് വാക്ക് നോക്കുമ്പോ തിയോസ്, തിയോസ് എന്നാണ് ദൈവപുത്രന്മാരെയും വിളിക്കുന്നത്. അപ്പോ ഞാൻ ആ അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. യേശു പറഞ്ഞ ഏക സത്യദൈവമുണ്ട്. ഏകം എന്ന് വെച്ചാൽ ഒറ്റ ആളുകൾ. ഏകസത്യ ദൈവം എന്ന പിതാവ് യേശു പറഞ്ഞല്ലോ. പൗലോസും ആ ആത്മാവിനെ അത് പറയുന്നുണ്ട്. ഞാൻ ദൈവം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ദൈവത്തെ ഉദ്ദേശിക്കുന്നു കേട്ടോ. അപ്പോ നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രമിച്ചോളാം. കാരണം ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകണമല്ലോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവങ്ങളുടെ ദൈവമൊന്നല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, രാജാക്കളുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും. അനേക കർത്താക്കന്മാരുണ്ട്, അനേക കർത്താക്കന്മാർ, അനേക രാജാക്കന്മാരുണ്ട്. ഹല്ലേലൂയ. അപ്പോ അവരുടെ എല്ലാ രാജാ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. He is the supreme second person of the universe, not the first. First is the Father God, the one and only God. Aa devathinte adhigaramana devarajyam adine marakkirathu. Ivan Yesuvine kondu pole adine marakkirathu. Marachu kaniya shreshtha naam anubhavikkathilla. Naam rakshikkappadu poyirikkam, pakshe aa shreshtha naam anubhavikkathilla. Yesu parayunu, ഏകസത്യദൈവമായ പിതാവിനെയും ആ പിതാവ് അയച്ച എന്നെയും, രണ്ടും രണ്ടായിട്ട് എട്ട് എൻറ്റൈറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ രണ്ട് അറിയുന്നതാണ് നിത്യജീവൻ, അതിൽ വളരില്ല. ഇനി എന്റെ 13-ാം വാക്യം വായിച്ചേ. യേശുവിന്റെ മറ്റൊരു പേരാണ് വചനം, ദൈവ വചനം എന്ന് അവന് പേർ.
അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന പേർ പറയുന്നു.
അവന് ദൈവവചനം എന്ന പേര് പറയുന്നു. അപ്പൊ യേശുവിന്റെ മറ്റൊരു പേരാണ് ദൈവവചനം. പക്ഷെ വചനം ആരായിരുന്നു നേരത്തെ? വചനം ദൈവമായിരുന്നു. പിന്നെ പിന്തുവഞ്ചി ദൈവത്തോടുള്ള സമത്വം വേണ്ടാന്ന് വെച്ചു. ആര്? ഞാനോ? അല്ല, ക്രിസ്തു തന്നെ. വേണ്ടാന്ന് വെച്ച് തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി, വചനം ജഡമായി മാറി. ആ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇതാ തിരിച്ചു പോയി. ആത്മാവായി ഉയർത്തെഴുന്നേറ്റു, ദൈവപുത്രനെ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പോ ഈ ഒരു തലമ മനസ്സിലാക്കും, ഒറ്റ ദൈവത്തെ ബൈബിൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, ഒറ്റ ദൈവത്തെ. അപ്പോ യേശുവും പരിശുദ്ധാത്മാവും ആ ദൈവത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ നാട്ടിലെ തേങ്ങ, തേങ്ങ താഴെ നോക്കുമ്പോ തേങ്ങ കിടക്കുന്നത്, അത് പച്ചക്കളറുള്ളതാണ് തേങ്ങ. അതില് തൊണ്ടുണ്ട്, വെള്ളക്കളറുള്ള തേങ്ങയുണ്ട്, അതിന്റെ ഉള്ളില് തേങ്ങ വെള്ളം. അപ്പൊ ഇത് തേങ്ങയാണെന്നാ പറഞ്ഞു കൊടുത്ത്. പക്ഷെ അകത്ത് ചെന്നപ്പോ വീടിന്റെ ഉള്ളില് ഇതാ അവിടുത്തെ ചേച്ചി തേങ്ങ ചേർന്നു. സാഹിബ് ചോദിച്ചു, ഇതെന്തുവാ? ആ വെള്ളം കാണിച്ചിട്ട് ചോദിച്ചു പറഞ്ഞു, ഇത് തേങ്ങ. അപ്പൊ തേങ്ങയുടെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളു? തേങ്ങ. ആ വെള്ളം മാത്രമേ ഉള്ളു, തേങ്ങ. ഇതേപോലെ നമ്മുടെ ഉള്ളിലും, മനുഷ്യന്റെ ഉള്ളിൽ ദൈവപുത്രൻ ആരാണ്? ഇപ്പൊ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവപുത്രൻ നിങ്ങളെ പറയും, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ. പക്ഷേ നിങ്ങളുടെ എല്ലാ ഭാഗവും ദൈവപുത്രനല്ല. നിങ്ങളുടെ ആത്മാവ് മാത്രമേ ദൈവപുത്രനുള്ളൂ. ദേഹിയും ദൈവപുത്രനല്ല, ശരീരവും ദൈവപുത്രനല്ല, ആത്മാവ് മാത്രമേ ദൈവപുത്രനുള്ളൂ. അപ്പൊ ദേഹി ശരീരമോ? ദൈവപുത്രൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ദേഹി ശരീരം. ഇങ്ങനെ ദൈവത്തെ സംബന്ധിച്ച് പിതാവായ ഏക ദൈവം, യഹോവയായ ദൈവം തന്റെ വചനം അയച്ചു. അപ്പൊ തന്റെ പാർട്ടാണ് വചനം. തന്റെ ആത്മാവിനെ അയച്ച് നമ്മളെ വഴി നടത്തുന്നു, തന്റെ വചനം അയച്ച് നമ്മളെ സൗഖ്യമാക്കുന്നു, നമ്മളെ സ്വതന്ത്രരാക്കുന്നു. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യങ്ങൾ സ്വതന്ത്രമാക്കും. പിതാവിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. നമ്മുടെ ഭാഗമാണ് നമ്മുടെ ദേഹി, ദൈവത്തിനായ നമ്മുടെ ഭാഗമാണ് ദേഹിയും ശരീരവും. അതേപോലെ തന്നെ ആ തേങ്ങയുടെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിലെ തേങ്ങ, വെള്ളവും അതിന്റെ തൊണ്ടും. പക്ഷെ തേങ്ങ ആ വെള്ളക്കളറുള്ളത് മാത്രമേ. നമ്മുടെ ഉള്ളിൽ ദൈവപുത്രൻ, ആത്മാവ് മാത്രമേ. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഉള്ളിൽ ഏക ദൈവം, പിതാവ് മാത്രമേ. ആര് പറഞ്ഞു? കർത്താവായ യേശു പറയുന്നത്, ഏക സത്യ ദൈവമായ പിതാവ്. ദൈവത്തിന്റെ വചനം പറയാണ് പസ്കോർന്നിയൻ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ യേശുവോ? യേശു എന്ന ഏക കർത്താവ് നമുക്കുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അപ്പോ യേശുക്രിസ്തുവിന്റെ ഓരോ പേരും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ടാണ് രണ്ടാമൻ എന്ന് പറയുന്നത്? രണ്ടാമൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, ഈ ഉൽപ്പത്തി പുസ്തകത്തില് ഫറവോയുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച ജോസഫിന്റെ സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായ. ജോസഫിനെ ഫറവോ ആക്കിയ സ്ഥാനം എന്ന് പറയുന്നത് തന്റെ രണ്ടാം സ്ഥാനത്തേക്കാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു. ഇതൊരു നേടലൊന്നുമല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഹല്ലേലൂയ. ജോസഫ് ഫറവോയുടെ സ്വപ്നങ്ങളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഫറവോ ഒരു കാര്യം ചെയ്തു.
ജോസഫിനെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി. തന്റെ ഒന്നാം രഥത്തിലല്ല രണ്ടാം രഥത്തിൽ ജോസഫിനെ കയറ്റി. എന്നിട്ട് പറഞ്ഞു, മുമ്പിൽ അനൗൺസ് ചെയ്തു, മുട്ടുകൊന്നുവേൻ എന്ന് ജോസഫിന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ ജോസഫിനെ ഈജിപ്ത് മുഴുവൻ അധികാരിയാക്കി വെച്ചു. ശ്രദ്ധിച്ച്, അധികാരിയാക്കി വെച്ചു, ആക്കി വെച്ചു. അതിന് മൂന്ന് പേടെ നമ്മള് ഇതിൽ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. രണ്ട് രണ്ടാം രഥം, പിന്നെ ഒന്ന് മുട്ടുകുത്തുവിൻ, പിന്നെ മേലധികാരിയാക്കി വെച്ചു. അപ്പോ ജോസഫും ഇസ്രായേലിലെ രാജാവാണെങ്കിൽ ജോസഫിന് ഇങ്ങനെയൊന്നും ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു രാജാവായതുകൊണ്ടാണ് ആര് പറവോ രാജാവായതുകൊണ്ടാണ് അങ്ങനെ ജയിച്ചു. ഇതേപോലെ ദൈവം യേശു ക്രിസ്തുവിനെ ചെയ്യുന്നത് കാണാം. ഇതേപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി.
അതുകൊണ്ട് ദൈവം അവനെ, ദൈവത്തെ കുറിച്ച് പറഞ്ഞു കേട്ടോ, അല്ല യേശു ദൈവം എന്നല്ല പറഞ്ഞു, അതുകൊണ്ട് ദൈവം അവനെ യേശുവിനെ ഏറ്റവും ഉയർത്തി, ഏറ്റവും ഉയർത്തി. ഇവിടെ ജോസഫിനെ തടവറയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ അത് അതൊന്നും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതാ യേശുവിനെ ദൈവം ഏറ്റവും ഉയർത്തി, എന്നിട്ട്
സകല നാമത്തിനും മേലായ നാമം നൽകി.
ആ സകല നാമത്തിനും മേലായ നാമം നൽകി.
അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ
ആ
സർവലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മുടങ്ങുകയും.
മുഴങ്ങാല് മുടങ്ങ, ഇതാ ജോസഫിന്റെ മുമ്പിൽ പറഞ്ഞു, ആ രാജാവ് വിളിച്ചു പറയിപ്പിക്കുക, മുട്ടുകുത്തുവേ, മുട്ടുകുത്തുവേൻ, മുട്ടുകുത്തുവേൻ. ഇവിടെ യേശുവിന്റെ മുമ്പിലും യേശുവിന്റെ മുമ്പിലും പിതാവ് മറ്റുള്ളവരിൽ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ മുമ്പിൽ സകല മുഴങ്ങാലും മുടങ്ങണം, സകല മുഴങ്ങാലും മുടങ്ങണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഏതൊരു സഹോദരൻ ഫേസ്ബുക്കിൽ അത് തോന്നുന്നു, യേശു ദൈവം എന്ന് പറയുന്നതിന്റെ വാക്ക് എഴുതാൻ പറഞ്ഞപ്പോ അവര് എഴുതിയിട്ടൊരു വാക്കാ, എന്റെ സഹോദര സഹോദരങ്ങൾ ഇതൊന്നും യേശു ദൈവം എന്ന് പറയുന്ന വാക്കല്ല, സകലതും മുട്ടുകുത്തുക എന്ന് പറഞ്ഞ പിതാവായ ദൈവമാണ് യേശുവിന്റെ മുമ്പിൽ മറ്റുള്ളവർ മുട്ടുകുത്താനായിട്ട് കൽപ്പിക്കുന്നത്. മുട്ടുകുത്തിക്കുമെന്ന് പറയണേ, ഇതുവരെ കുത്തിച്ചിട്ടില്ല അവരെ കൊണ്ട്, കുത്തിക്കുമെന്ന് പറയണേ. അപ്പൊ യേശുവിന്റെ മുകളിൽ ഒരാളുണ്ട്, അതുകൊണ്ടാണ് ആ ദൈവം മുട്ടുകുത്തിപ്പിക്കുകയാണ് യേശുവിന്റെ മുമ്പിൽ. ഫറവോ ജോസഫിന്റെ മുകളിൽ ഒരാളുണ്ട്, ഫറവോ ആണ് ജോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പറയണേ. മുട്ടുകുത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, മുട്ടുകുത്തിക്കുക. അതിനുള്ള സമയം വരിക, സകലരും യേശു ക്രിസ്തു എന്ന രാജാവിന്റെ മുമ്പിൽ മുട്ടുമടക്കും. ദൈവത്തിന്റെ രാജാവാണ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്. താഴേക്ക് വായിച്ചു,
മുട്ടുകുത്തുവിനും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും.
അപ്പൊ പിതാവായ ദൈവത്തിനാണ് പിക്ചർ, ആ പിതാവ് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും, ഏറ്റുപറയേണ്ടി വരും. അപ്പൊ മുട്ടുകുത്തിക്കുകയാണ്, സകലത്തിന്റെ അധികാരിയാക്കി വെച്ച് മുട്ടുകുത്തിക്കുകയാണ്. അപ്പൊ കുത്തിക്കുന്ന ഒരാളുണ്ട്, ആ ആൾ യേശുവിന്റെ മുകളിലാണ്. വായിച്ചേ എബ്രായ ലേഖനം ഒന്നിന്റെ രണ്ടും കൂടി വായിച്ചേ, അത് മേലധികാരിയാക്കി വെച്ചു എന്നുള്ളതിന്റെ സംഭവം കൂടെ കാണാം സകലത്തിനും. ആ വായിച്ചേ,
ഈ അന്ത്യകാലത്ത്
ആ
പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു.
അവനെ താൻ സകലത്തിനും വെച്ചു. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ജോസഫിനെ സകലത്തിനും മേലധികാരിയാക്കി. അവനെ താൻ എന്ന് പറയുന്നതാണ് ദൈവം. ദൈവം സകലത്തിനും മേലധികാരിയാക്കി വെച്ചു. ഇവിടെ ഫറവോ ജോസഫിനെ സകലത്തിനും മേലധികാരിയാക്കി. മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങള്? അതായത് സകലത്തിന്റെ അധികാരിയാണ്, സകലത്തെ തന്റെ വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്ന വ്യക്തിത്വമാണ് കർത്താവ് യേശു. വചനം, ആ വചനമാണ് ദൈവത്താൽ ഈ ലോകത്തിന് മുകളിൽ നിയമിതനായിരിക്കുന്ന രാജാവ്, രാജാക്കന്മാരുടെ രാജാവ്. ഇതാണ് സങ്കീർത്തനം രണ്ട് പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം വായിച്ചു അല്ലേ, യഹോവ തന്റെ അഭിഷിക്തനെ, യേശു അഭിഷിക്ത മിശിഹ, മിശിഹായെ സിയോനിൽ, അതായത് രാജാവായി വായിച്ചിരിക്കുന്നു.
ആ ഭാഗം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം, ആ ഭാഗം ഒന്ന് വായിക്കാം. ഇത് യേശുക്രിസ്തുവിന്റെ റോളാണ്, യേശുക്രിസ്തുവിനെ ദൈവം എന്താക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ റോളാണ്. ചാപ്റ്റർ 2 ഹല്ലേലൂയ, ആ 2:2 സങ്കീർത്തന 2:2
യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു.
യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തൻ അവന്റെ മിശിഹാക്കും വിരോധമായി. അപ്പൊ യഹോവയുടെ മിശിഹ ആരാണ്? മിശിഹ രാജാവാണ്, മിശിഹ ദൈവപുത്രനാണ്. അപ്പോ ഇതാ അവിടെ അതിന്റെ 6-ാം വാക്യം പറയാണ്, ഈ മിശിഹ ആരാണ്?
എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു.
അപ്പൊ യഹോവ പറയാണ്, എന്റെ രാജാവാണ് ഈ അഭിഷിക്തനായ മിശിഹ, ദൈവപുത്രനാണ് അവൻ, അവൻ രാജാവാണ്, സർവത്തിന്റെ മുകളിൽ ദൈവം അധികാരിയാക്കി വെച്ച രാജാവ്. ഇതാ ഫറവോ ജോസഫിനെ മിശ്രദേശം മുഴുവൻ മേലധികാരിയാക്കി വെച്ചു, യേശു ക്രിസ്തുവിനെ വചനത്തെ ദൈവപുത്രനെ അധികാരിയാക്കി വെച്ചിരിക്കുകയാണ് പിതാവായ ദൈവം. ആ പിതാവായ ദൈവം പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. താഴേക്ക് വായിച്ച് 7,
ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇത് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
ഇതാ നീ എന്റെ പുത്രൻ, ഇത് ആരാണ്? ദൈവപുത്രനായ ക്രിസ്തുവാണ്. ജനനമുണ്ട് എന്ന് മനസ്സിലാക്കി, ജനനമുണ്ട്. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ജനനമുണ്ട്. യേശു പിതാവിലായിരിക്കുമ്പോ ജനനമില്ല, അനാദിയായ ദൈവമായിരുന്നു. എന്നാൽ ആ പിതാവിൽ നിന്ന് താൻ ജനിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ, ഹല്ലേലൂയ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ സൃഷ്ടികൾക്ക് മുമ്പേ ഉണ്ടായവനും ആദ്യ ചാതനുമാണ്. ക്ലോസിന് 1:15. അപ്പൊ ഇവിടെയൊക്കെ ബർത്ത്ഡേ ഉണ്ട്, ദൈവത്തിന്റെ ബർത്ത്ഡേ ഉണ്ട്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് താഴേക്ക് വായിക്കുമ്പോ ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം, അതിന്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, 12-ാം വാക്യം, അതിന്റെ 2-ാം വാക്യം നിങ്ങൾ തന്നെ വായിക്ക്. 12-ാം വാക്യം വായിച്ചേ.
അവൻ കോപിച്ചിട്ട്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം
ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നമ്മൾ നശിക്കാതിരിക്കാൻ എന്ത് വേണം? പുത്രനെ ചുംബിച്ചാ മതി, നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒന്നായി മാറാം. പുത്രനെ ചുംബിച്ചാ മതിയാണ്, കാരണം പുത്രനെ തന്നതിന്റെ ഉദ്ദേശം നമ്മൾ ദൈവമായിട്ട് ഒന്നാക്കാനാണ്. അപ്പൊ ഇത് സഹോദരങ്ങളെ മറന്നു പോകരുത്. അപ്പൊ യേശുവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ പിതാവുമായിട്ട് ഒന്നാക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യ ഏക മധ്യസ്ഥനാണ്, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഏക മധ്യസ്ഥനാണ്. ആ മധ്യസ്ഥനെ പിടിച്ച് ദൈവമായിട്ട് ആരാധന തുടങ്ങി കഴിഞ്ഞ പരിപാടി പൂട്ടി, നമ്മുടെ പർപ്പസിൽ നമ്മളങ്ങ് മാറുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യയിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം അയച്ചു. ആ വിമാനം കണ്ടിട്ട് പറയുകയാണ്, ദേ ഇതാണ് ഇന്ത്യ എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരാരെങ്കിലും ഇന്ത്യയിലേക്ക് പോകുമേ. ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം പറയണം, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കലെത്തണം. മോഹനം 14:6, ഫെബ്രുവരി 7:25, അതൊന്ന് വായിച്ചോളൂ സഹോദര. 7:25 പറയുന്നത് താൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ക്രിസ്തുവിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തോടടുക്കണം. വായിച്ച് 7:25.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു.
ഇതാ ക്രിസ്തു നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തനാണ്. ഇന്ത്യൻ അലയൻസിന്റെ ഓരോ ഫ്ലൈറ്റുകളും നമ്മളെ ദുബായിൽ നിന്നാകട്ടെ, സിഡ്നിയിൽ നിന്നാകട്ടെ, വേറെ എവിടെ നിന്നാകട്ടെ, നമ്മളെ ഇന്ത്യയിലേക്ക് എത്താൻ എത്തിക്കാൻ പ്രാപ്തിയുള്ളതാണ്. ഹല്ലേലൂയ. ഇതാ നമ്മളപ്പോ നമ്മൾ മനസ്സിലാക്കണം. ഇതാ ഉൽപ്പത്തി 41:43 ഫറവോ ജോസഫിന് മുമ്പാകെ ചെയ്യുന്ന പദ്ധതി അവൻ എഴുതിയിട്ടുണ്ട്. വായിച്ച 41:43.
തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി,
തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ കയറ്റി
മുട്ടുകുത്തുവിനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീൽ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി.
ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് യേശു നമ്മുടെ രാജാവാണ്, നമ്മുടെ തലയാണ്, നമ്മുടെ കർത്താവാണ്, ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഇന്ന് മറന്നു പോകരുത്. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കേട്ട് പിടിപ്പിച്ചത് നമ്മളെ ചതിക്കാനായിട്ട് ഇടയാക്കരുത്. ഹല്ലേലൂയ. ഇനി ഇതാ യേശു ക്രിസ്തുവിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ജോസഫ് സകലദേശത്തിന് മേലധികാരിയെ. ജോസഫിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ജോസഫിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫറവോനെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ജോസഫിനെ ജോസഫിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ഈ ജോസഫാണ് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജോസഫാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ജോസഫ് അല്ല രാജാവ്, ജോസഫ് രണ്ടാമനാണ്, തന്റെ രണ്ടാനിരത്തിലാണ് ചേച്ചി അയച്ചു. ഹല്ലേലൂയ. അപ്പൊ ജോസഫിന്റെ മുകളിൽ ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുണ്ട്? ജോസഫ് തന്നെ ഫറവോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു മണ്ടത്തരം അന്ന് ആളുകൾ ചെയ്തെങ്കിൽ അത് നല്ലതല്ല. ഇവിടെ പിശാച് നമ്മുടെ ബോക്ഷത്തിൽ കൊടുക്കുകയാണ്, അതിലേക്ക് വീണു പോകരുത്. യേശുവിന് അർഹമായ സ്ഥാനം നമ്മൾ കൊടുക്കുക. യേശുവിന്റെ പർപ്പസ് എന്താണ്? നമ്മളെ പിതാവുമായിട്ട് ഒന്നാക്കുകയാണ്. അതിനു വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. അത് യേശു നായകനാണ്, യേശു അത് ചെയ്തിരിക്കും. പക്ഷെ നാം യേശുവിനെ അനുഗമിക്കുന്നവരാ. ഇത് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? യേശു ക്രിസ്തു നമ്മളെ കാണിച്ചു തന്നതും യേശു ക്രിസ്തു വിളിച്ചു കാണിച്ചതും എല്ലാം ദ ഓൺലി വൺ ഗോഡ് ടച്ച് ഫാദർ. ഇത് മനസ്സിലാക്കുക. ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും കേട്ടോ. അതുവഴി നിങ്ങൾ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതാ യോഹന്നാൻ 17:3 യേശു ദൈവമെന്ന് വിളിക്കുന്ന ആരെയാണോ ആ വ്യക്തിത്വത്തെയാണ് ഞാനും ദൈവം എന്ന് വിളിക്കുന്നത്. അതാണ് ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. യോഹന്നാൻ 17:3 വായിച്ച്
ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു.
അപ്പോ യേശുവിന്റെ വാക്ക് ശ്രദ്ധിച്ച് മനസ്സ് നിറയുന്നതാണ്, ഹൃദയം നിറയുന്നതാണ് അത്ര സംസാരിക്കുന്നത്. ഏക സത്യ യേശു പറയാണ് ഏക സത്യദൈവമായ നിന്നെ, അതായത് പിതാവിനെ ഏക സത്യമെന്ന് യേശു വിളി ഏക സത്യദൈവമെന്ന് യേശു വിളിക്കുകയാണ്. അപ്പൊ യേശു വിളിക്കുന്നത് പിതാവിനെയാണ്. ഇനി യേശു കാണിച്ചു തരുന്നത് ഏക സത്യദൈവമാരെയാണ്. യോഹന്നാൻ 20:17 യേശു നമുക്ക് കാണിച്ചു തരികയാണ് ആരാണ് യേശുവിന്റെ ദൈവം, നമ്മുടെ ദൈവം.
യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ച് യേശു പറയാണ് എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല സഹോദരൻ. എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. അപ്പൊ നമുക്ക് യേശു ആരെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്? എന്റെ ദൈവം നിങ്ങളുടെ ദൈവം. അതെ, അപ്പൊ യേശുവിന് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെയല്ലേ നമ്മുടെ ദൈവം? ആര് പറഞ്ഞു? യേശു പറഞ്ഞു എന്റെ ദൈവം നിങ്ങളുടെ ദൈവം, എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. ദൈവത്തിന്റെ വചനം പറയുന്നു നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. അതുകൊണ്ട് യേശു അവിടെ പറയുന്നത് എന്റെ സഹോദരന്മാരോട് പോയി നിങ്ങൾ പറയാൻ. ഒരപ്പന്റെ സ്വത്തിന് മക്കൾക്കെല്ലാം അധികാരമുണ്ട്, അവകാശമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ അവകാശികളാണ് നാം. അപ്പൊ ക്രിസ്തുവോ? ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളാണ്. ക്രിസ്തുവിന്റെ ഉള്ളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ആദത്തിൽ നിന്ന് മാറി ക്രിസ്തുവിലായിരിക്കുന്നു. അപ്പോ ചിന്തിക്കേണ്ടതിന് മുകളിൽ കയറി നമ്മൾ ചിന്തിക്കണം. അതാണ് പിശാചിന്റെ തന്ത്രം. ആദിയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും ദൈവപുത്രന്മാരെ ഉണ്ടാക്കാനുള്ള യാത്രയില്ല. എന്നാൽ പിശാച് ദൈവത്തെ, നിങ്ങൾ ദൈവത്തെ പോലെ ആവുന്ന ഈ സന്ദേശം, ദൈവത്തിന്റെ സന്ദേശം ദൈവപുത്രന്മാരെ ഉണ്ടാക്കില്ല. എന്നാൽ പിശാച് പറഞ്ഞു നിങ്ങൾ ദൈവമാക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാണ്. ഒരു പടി കൂടി കേറ്റിയിടുക. യേശു നമ്മുടെ രക്ഷകനാണ്, യേശു നമ്മുടെ കർത്താവാണ്. പക്ഷെ പിശാചിയുടെ ഒരു പടി കൂടി കേറ്റിയിടുകയാണ്, യേശു ദൈവമാണ്. ആരാച്ചു പർപ്പസ് പോയില്ലേ? സംഭവത്തിന്റെ പർപ്പസ് പോയി, ഉദ്ദേശം പോയി. ഉദ്ദേശത്തെ എടുത്തൊക്കെ കളഞ്ഞു, എന്നിട്ടൊരു ഭക്തിയുടെ ഒരു മൂടുപടം കിട്ടും. ആരാധിക്കുക, യേശുവിനെ ഉയർത്ത് 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 ആരാധിക്കുക, ആരാധിക്കുക. ഈ ബൈബിളിൽ എവിടെയാ കുഞ്ഞുങ്ങളെ ഈ കൊടുക്കുന്നത്? നിങ്ങൾ ഇത്രയും കൊടുക്കുന്ന ഈ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു.
എത്ര ആരാധന ശരിക്കും പറഞ്ഞ ഇന്നത്തെ 90% ആരാധനയാണ്. നിങ്ങൾ എത്ര പെർസെന്റ് ഇതിൽ ആ പുതിയ നിയമത്തിൽ ആരാധന പറഞ്ഞിട്ടുണ്ട്? യേശുവിനെ ആരാധിക്കുക എത്ര പെർസെന്റ് പറഞ്ഞിട്ടുണ്ട്? തെറ്റിപ്പോയില്ലേ? യേശുവിനെ ആരാധിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷെ യേശുവിന്റെ സന്ദേശം വിട്ടിട്ടല്ല, യേശുവിന്റെ സന്ദേശം വിട്ടിട്ടല്ല, യേശുവിന്റെ മുകളിൽ ഒരാളുണ്ട്. അതാണ് പിതാവായ ദൈവം. ജോസഫിന്റെ മുകളിൽ ഒരാളുണ്ട്, അതാണ് ഫറവോ. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചാ ഇവിടെ ഫറവോനെ ദൈവമായിട്ട് കമ്പയർ ചെയ്യാനല്ല, ഒരു നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതാ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ യേശുക്രിസ്തു നമുക്ക് വിളിച്ചു കാണിച്ചു തരികയാണ്, നമുക്ക് നമ്മളോട് സംസാരിച്ച് പറഞ്ഞു തരികയാണ്. ഇതാ ഞാൻ ഇവിടെ ചില വചനങ്ങൾ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴിയല്ല ഏതൊരു കാര്യം ഉറപ്പാക്കാമല്ലോ. നിങ്ങൾ ചോദിക്കും യേശുക്രിസ്തുവിന്റെ മുകളിൽ ആളുണ്ടെന്നുള്ള തെളിവ് എന്താ? ഇതാ പസ്കോലിയാൻ 15-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പിയിലെ 2-ാം അധ്യായത്തിൽ നാം കണ്ടു, സകല നാമത്തിന് ഉപരിയായ നാമം യേശുവിന് കൊടുത്തു. സകല നാമം. പക്ഷെ 20-ാം വചനം പറയുന്നു ഒന്നൊഴിച്ചാ വാക്കി കൊടുത്തു, ഒന്നൊഴിച്ചാ കൊടുത്തു, എല്ലാം കൊടുത്തില്ല, ഒന്നൊഴിച്ചാ കൊടുത്തു. അതാണ് പസ്കോലിയാൻ 15:27 പറയുന്നത്. അത് ആരെയെന്നറിയാമോ? തനിക്ക് സകലവും കീഴാക്കി കൊടുത്ത ദൈവത്തെ, ഏക സത്യ ദൈവത്തെ ഒഴിച്ച് ബാക്കിയല്ല നാമം.
സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയെന്ന് എത്രയെന്ന് സ്പഷ്ടം.
സ്പഷ്ടമാണോ മക്കളെ? നിങ്ങളുടെ കയ്യിലുള്ള ബൈബിള് സ്പഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ അത് സ്പഷ്ടമാണോ? സകലത്തെയും കീഴാക്കി കൊടുത്ത ഒരുവൻ ഒഴികെ, അതാണ് യേശു പറഞ്ഞ പിതാവായ ഏക സത്യത്തെയും ഒഴികെ. അപ്പൊ യേശു ആരാണ്? ആ ദൈവത്തിന്റെ അപ്പോയിന്റഡ് മിശിഹയാണ്, രാജാവാണ്, കർത്താവാണ്, കർത്താക്കന്മാരുടെ കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ മുകളിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, പിതാവായ ദൈവം. താഴേക്ക് അടുത്തത് യേശു സ്വന്തം വാഗുണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. യോഹന്നാൻ 14:28 അവസാന ഭാഗം മുഴുവൻ വായിച്ചു.
ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ.
ഏയ് അങ്ങനെ പറഞ്ഞു, ഞാനും പിതാവ് ഒപ്പത്തിനൊപ്പം. ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ്, ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ്, ഞാനും പിതാവ് ഒപ്പത്തിനൊപ്പം. സഹോദരങ്ങളെ, നിങ്ങളുടെ ബൈബിൾ ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോ 2-ാം വാക്യം പറഞ്ഞു, രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴിയിൽ ഏതൊരു കാര്യം ഉറപ്പാണ്? യേശുവിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ യേശുവിന്റെ മുകളിൽ ഒരേ ഒരാളേ ഉള്ളൂ, ഏകസത്യദൈവമായ പിതാവ്. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ഇവിടെ യേശു സ്വന്തം ആവുന്നു പറയാണ്, പിതാവ് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. തർക്കിക്കാൻ യേശുവിനോട് പോയി തർക്കിച്ചു, എന്നിട്ട് ബൈബിൾ ഉണ്ടാക്കി. ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു, കാരണം ഇതെല്ലാം എനിക്ക് പണിയാനായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. യേശു നേരിട്ട് തന്റെ വാഗുണ്ട് പറയും. ഇനി അടുത്തത് അതാ 3-ാമത്തെ വചനം, എല്ലാ പദവിയും കഴിഞ്ഞിട്ട് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നാക്കിയതിന് ശേഷം യേശു ക്രിസ്തു എന്ത് ചെയ്യുമെന്നവിടെ പറഞ്ഞിട്ട്, പച്ചക്കോർന്നിയാൻ 15-ാം അധ്യായം നേരത്തെ അവിടെ 27-ാം വായിച്ചില്ലേ? ഇതാ അതിന്റെ അടുത്ത വാക്യം 28.
എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും.
ഇത് നിങ്ങളുടെ ബൈബിളിൽ തന്നെയാണോ പറയുന്നത്? പുത്രൻ കീഴ്പ്പെട്ടിരിക്കും. ആർക്ക്? പുത്രനാ പറയുന്നത്, ദൈവം എന്നല്ല പറഞ്ഞത്, പുത്രൻ. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കും. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം, ഇതുവരെ ആയിട്ടില്ല, എല്ലാം മുഴങ്ങാൻ യേശുവിനെ മടങ്ങിയിട്ടില്ല. സകല വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർക്ക് ഒപ്പിക്കണം. യേശു കാൽവരിയിൽ അത് ചെയ്തു, പക്ഷെ നമ്മുടെ പാർട്ടിൽ അത് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഈ സന്ദേശം ഒന്നും അറിയത്തില്ലല്ലോ. വി ആർ നോട്ട് ഇൻ എ ബാറ്റിൽ ഫീൽഡ്, വി ആർ ഇൻ എ ബങ്കറ്റ് ഹോൾ. നമ്മളെ മറച്ചു കളഞ്ഞില്ല ഇതൊക്കെ. നമ്മൾ ഇതെല്ലാം മറച്ചു കളഞ്ഞു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുക, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവ സകലത്തിന് സകലവും ആകേണ്ടതിന് പുത്രൻ താനും
സകലവും തനിക്ക് കീഴ്ക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അതായത് ജോസഫിന് സകലം കീഴാക്കി കൊടുത്തതാരാ? ഫറവയാ. എപ്പോഴും ജോസഫ് പറവ കീഴ്പ്പെട്ടിരിക്കും. ഞാൻ വീണ്ടും പറയാണ്, പറവും ദൈവമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, എനിക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതേപോലെ തനിക്ക് സകലം കീഴാക്കി കൊടുത്തവന്, നിങ്ങൾക്കൊരു വാക്യം പറയാം ഇതുമായിട്ടുള്ള ബന്ധത്തില്, ഒന്ന് ചിന്തിച്ചേ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വാക്യം പറഞ്ഞേ. 110 സംഘത്തിന് 1 വാക്യം, പിതാവ് യഹോവ തന്റെ കർത്താവിനോട് യേശുവിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദമിയുടെ വാക്കുപോളം, നീ എന്റെ വലതുഭാഗത്തിരിക്കെ. ഇതാ കഴിഞ്ഞ സകലം തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പൊ യേശുവിന്റെ മുകളിൽ ആളുണ്ടോ? ഉണ്ട്. പിതാവായ ദൈവം ഞങ്ങൾ ഈക്വലാണെന്നല്ല, കീഴ്പ്പെട്ടിരിക്കും. തലയാണോ മുകളിൽ, ഉടലാണോ മുകളിൽ? നമ്മുടെയൊക്കെ നാട്ടില് ഉടലല്ലേ മുകളിൽ തലേക്കാൻ? അല്ല, ഇന്നത്തെ പഠിപ്പിക്കലേ. ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, തലയാമ്പോളല്ലേ ഉടല് താഴെയാ. യേശു ക്രിസ്തുവിന്റെ തല ആരാന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞേക്കണെന്ന് അറിയാമോ? 4 വചനം, ഇത് 3 വചനം, 4 വചനം, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ക്രിസ്തുവിന്റെ തല ദൈവ. അപ്പൊ ക്രിസ്തു ആരാ? ഉടൽ. നമ്മുടെ തല ആരാ? ക്രിസ്തു. നമുക്ക് രാജാവ് കർത്താവ് ക്രിസ്തുവാണ്. പക്ഷെ ക്രിസ്തുവിന്റെ തല ആരാ? ബൈബിൾ പറയുന്ന ആളോ? ഫസ്റ്റ് കൊരിന്ത്യൻ 15:3 അവിടെ പറയാണ്, ക്രിസ്തുവിന്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ അറിയണമെന്ന്, ഇത് നമ്മളെ അറിയിച്ചിട്ടില്ല. കാരണം ക്രിസ്തു തന്നെ ദൈവമായിട്ടിരിക്കുക. നമുക്ക് ഇന്ന് പോയി 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 പ്രസംഗം എവിടം വരെ പോയെന്നറിയാമോ? ഇപ്പൊ ഇവിടം വരെ ഏക സത്യ ദൈവമായ യേശു ക്രിസ്തു. ഭയങ്കര ആത്മാവ് നിറഞ്ഞോണ്ടാ പറയുന്നത്. ശരിക്കും പറഞ്ഞ ജനത്തെ ചതിക്കുക. കുറെ പേര് അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയും, ചിലര് പിശാചിന്റെ ആളുകളായതുകൊണ്ട് പറയും. അങ്ങനെ ഒരു വാക്യമേ ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന 4 വാക്യമായി പറയുന്നത്, 2-3 പേരുടെ സാക്ഷ്യം വഴി മതി. ഇതിപ്പോ 4 വാക്യം പറഞ്ഞത്, ക്രിസ്തുവിന്റെ തല ദൈവം. ആര് പറയുന്നു? ബൈബിൾ പറയുന്നു. 10:3 വായിച്ച്,
എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് ആരറിയണം? നിങ്ങൾ അറിയണം, വിശ്വാസികൾ അറിയണം. എന്ന് ഇതാ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. വിശ്വാസികളെ നമ്മൾ അറിയണം, ക്രിസ്തു അല്ല ദൈവം, ക്രിസ്തുവിന്റെ തലയാണ് ദൈവം. ഇത് കേൾക്കുമ്പോ ഹൃദയത്തിന് ഇടി പോലെ തോന്നും. ഇടിച്ചിട്ട് കാര്യമില്ല മക്കളെ, ഈ ബൈബിളല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടേ. അപ്പൊ ക്രിസ്തു ആരാ? ആ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്താൽ നിയമിതനായ മിശിഹയാണ്, ദൈവപുത്രനാണ്, കർത്താവ്. ആ യേശുവിനെ നമ്മൾ ദൈവപുത്രനെന്ന് വിശ്വസിക്കണം. ഇതാണ് ഫസ്റ്റ് പറഞ്ഞ 5:4 വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് ജനിച്ചവനൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? നമ്മുടെ വിശ്വാസം തന്നെ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ വേറെ ആരാണ്? അയ്യോ, നീ തെറ്റിപ്പോ, യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയല്ല. യേശുവിനെ ആരാണ് വിശ്വസിക്കാനാണ് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത്?
ഓ ലോർഡ്, ഐ ലവ് യു.
5:4-5 വായിച്ച്,
ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ?
അപ്പൊ നമ്മൾ യേശുവിനെ ആരാണ് വിശ്വസിക്കാനാണ് ബൈബിൾ ആവശ്യപ്പെടുന്നത്? ദൈവമായിട്ട് വിശ്വസിക്കാനാണോ ദൈവപുത്രനായിട്ട് വിശ്വസിക്കാനാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കും സഹോദരങ്ങൾ. നമ്മൾ വളരെ തെറ്റിപ്പോയി, നമ്മൾ വളരെ തെറ്റിപ്പോയി, വളരെ തെറ്റിപ്പോയി, വളരെ തെറ്റിപ്പോയി. പിശാച് നമ്മൾ തെറ്റിച്ചോണ്ട് പോയി. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാനല്ല, ദൈവപുത്രനെന്ന് വിശ്വസിക്കാനാ. അപ്പൊ എന്ത് പറ്റുന്നു? നാം ദൈവം ജനിക്കുന്നു. അതല്ലോ എഴുതി, ദൈവം ജനിച്ചതൊക്കെ ലോകത്ത് ജനിക്കുന്നു. എപ്പോഴാ ദൈവം ജനിക്കുന്നത്? യേശുവിനെ നാം ദൈവപുത്രനെ വിശ്വസിക്കുമ്പോഴാണ് ദൈവം ജനിക്കുന്നത്. ആ വളരെ വളരെ കൃഷിക്കാരനാണ് പറയുന്നത്. യേശുവിനെ ദൈവപുത്രൻ നാം വിശ്വസിക്കുമ്പോ നാം ദൈവം ജനിക്കുകയാണ്. അവിടെയാണ് നാം ലോകത്തിന്റെ മുകളിൽ ജയമെടുക്കുന്നത്. അല്ലാണ്ട് യേശുവിന്റെ ദൈവം ഒന്ന് വിശ്വസിക്കാൻ നമ്മളോട് ബൈബിൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഒരു വചനം നമുക്ക് എഴുതാം, നിങ്ങൾ യേശുവിനെ ദൈവം എന്ന് വിശ്വസിക്കണം, അല്ല യേശുവിനെ കർത്താവ് എന്ന്, ദൈവപുത്രൻ എന്ന്, മിശിഹ എന്ന്. ആ 4 നൂറ്റാണ്ടിന്റെ തർക്കങ്ങൾ മുഴുവൻ യേശു മിശിഹയാണോ എന്നാണ്, അല്ലാണ്ട് ദൈവമാണോ എന്ന്. യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രൻ എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്നെ വിശ്വസിക്കാത്ത എന്തുകൊണ്ടാണ്, അല്ലാണ്ട് ദൈവമെന്ന് യേശു പറഞ്ഞില്ല. ഞാനാണ് ദൈവം, യേശു അങ്ങനെ ഒരിക്കലും ചെയ്യും. യേശു മറ്റൊരു അംശാലമല്ലോ, അപ്പന്റെ സ്ഥാനം അടിച്ചു മാറ്റുന്ന, ദാവീദിന്റെ സ്ഥാനം അടിച്ചു മാറ്റുന്ന അംശാലം. പക്ഷെ നമ്മളെ കൊണ്ട് അത് അടിച്ചു വാങ്ങിപ്പിച്ചു മാറ്റിച്ചു പിശാചി തെറ്റായ സന്ദേശങ്ങളിലൂടെ. കഴിഞ്ഞ നാളിൽ നമ്മൾ അറിഞ്ഞില്ല, തെറ്റിപ്പോയി. പക്ഷെ ഇപ്പൊ സത്യം അറിയുക, സത്യം നമ്മൾ സ്വന്തമാകും. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, കഴിഞ്ഞ ദേവാസന അങ്ങയുടെ കഴിഞ്ഞ പ്രസംഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, ഫോളോ മൈ ലേറ്റസ്റ്റ് വ്യൂ. എപ്പോഴാണ് സത്യം കൂടുതൽ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കും, സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കും. ഇന്നലേക്കാൾ ഇന്ന് കൂടുതൽ, ഇന്നലേക്കാൾ ഇന്ന് കൂടുതൽ. ഓരോ നിമിഷവും ഇതാ നമ്മള് ആ ക്രിസ്തുവിലൂടെ ദൈവത്തോട് അടുക്കുകയാണ്, ക്രിസ്തുവിൽ നമ്മൾ സൂക്ഷിക്കുക. സ്ത്രീ സഹോദരങ്ങളെ, ഈ ഒരു തലം നാം മറന്നു പോകുന്നു. ഇനി എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കാം മോ അല്ലയോ, അതാണ് ചോദ്യമല്ലോ, അതിലേക്ക് വരിക. അപ്പോ നമ്മളിപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തുവിന്റെ പർപ്പസ് എന്താണ്, യേശു ക്രിസ്തു ആരാണെന്ന് നാം മനസ്സിലാക്കി. ദൈവത്തിന്റെ രാജാവാണ്, മിശിഹയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെ സൃഷ്ടിച്ച, അതിനായി ദൈവം ഉപയോഗിച്ച ദൈവപുത്രനാണ്, വചനമാണ് യേശു ക്രിസ്തു, നമ്മുടെ തലയാണ്, നമ്മുടെ കർത്താവ്. ഇനി യേശുവിനെ എന്തിനാണ് ഞാൻ കേട്ടു, സ്വർഗത്തെയും മനുഷ്യനെ സ്കാറ്റർ ചെയ്ത് കളഞ്ഞു, സ്പിരിച്വൽ ആൻഡ് ബോഡി സ്കാറ്റർ ചെയ്ത് കളഞ്ഞു. കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ, സ്പിരിറ്റ്സ് ഓൺ ആൻഡ് ബോഡി, എവിടെ സ്പിരിറ്റ് എവിടെ ജീവിക്കുന്നു, സ്വർഗത്തിൽ ജീവിക്കുന്നു, ബോഡി എവിടെ ജീവിക്കുന്നു, ഭൂമിയിൽ ജീവിക്കുന്നു, ദേഹി എന്താണ്, ഇത് രണ്ടിന്റെ ഇടയിൽ ബ്രിഡ്ജാണ്, പാലമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് റെഡിയാകും. അപ്പോ മനുഷ്യന്റെ അകത്തെ ഇന്നർ എഞ്ചിനീയറിംഗ്, ഗോഡ്സ് ഇൻവിസിബിൾ ഇന്നർ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് റെഡിയാണ്. അപ്പൊ പ്രിയ സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം, കാരണം നമ്മുടെ ഈ ഓപ്പറേഷനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയേ വരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മള് ഇതാ എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്? കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു. അതായത് ഫറവോ എന്താ പറഞ്ഞെ, ജോസഫിനെ വിട്ടിട്ട്, ജോസഫിനെ എല്ലായിടത്തും തന്റെ രണ്ടാം രഥത്തിൽ കൊണ്ട് നടത്തിയിട്ട് പറഞ്ഞു, മുട്ടുമടക്കാൻ ഇവന്റെ മുമ്പിൽ, ഇവനാണ് എന്റെ രാജാവ്, ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മേലധികാരിയാണ്. ഇതേപോലെ പിതാവായ ദൈവം നമ്മളോട് പറയുന്നു, ഇവൻ ആരാണെന്നറിയാമോ, ഇവൻ എന്റെ മകനാണ്, ഇവന് ചെവിയോടുക. പിതാവ് പറഞ്ഞതാണ്. അപ്പൊ തന്നെ പിതാവ് പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കും. ദൈവവചന വ്യവസ്ഥയാണ്. യോഹന്നാൻ 5:22 അവിടെ പറയാണ്, എല്ലാവരും വായിച്ചാട്ടെ, ദൈവം
എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു.
എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇതുകൊണ്ടാണ് സെക്കൻഡ് കുറഞ്ഞ 2:5-10 പറയുന്നത്, അവനവൻ ശരീരത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം ഞാൻ പ്രാപിക്കേണ്ടത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. മനസ്സിലായ സഹോദരങ്ങൾ, അപ്പൊ പിതാവിന്റെ ആഗ്രഹമാണ് നാം പുത്രനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഫറവോയുടെ ആഗ്രഹമായിരുന്നു എല്ലാവരും ജോസഫിനെ മുട്ടുമടക്കുക എന്നുള്ളത്. ഏതൊരു മുട്ടും യേശുവിനെ മടങ്ങണമെന്ന പിതാവിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് തല തിരിഞ്ഞുപോയി. ഇത് പുത്രനെ അറിയത്തുള്ളൂ, പിതാവിനെ അറിയാതെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു, എത്തിച്ചു കഴിഞ്ഞു. വിശേഷ കഴിഞ്ഞ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, പിതാവ് ആരാണെന്ന് അറിവില്ലാത്ത പെന്തക്കോസ് കുടുംബം. കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ ഒരു സഹോദരൻ ചോദിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാരൻ? പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനമുണ്ട്, പക്ഷെ ആ സമയത്തിന്റെ സങ്കടമുണ്ട്. ഇത്രമാത്രം പിശാചിനെ ചതിക്കപ്പെട്ടു. സ്വർഗ്ഗ ചോദിക്കുക, സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന എന്തുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത് പെന്തക്കോസ്തുകാര് ചൊല്ലാൻ? അത് നമ്മള് അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഉടനെ വിലക്കും, അത് ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് കാരണം ഫേസ്ബുക്കിന്റെ അടിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശങ്ങളിൽ അതിന്റെ ഉത്തരം വരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശു പഠിപ്പിച്ച ആ സന്ദേശമൊന്നും ഇന്ന് ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവർ ചതിക്കപ്പെട്ടു പോയി. കാരണം പിതാവിനെ ഇന്ന് അറിയത്തില്ല. ഇന്ന് ആപ്പാണ് അറിയുന്ന പുത്രനെയുള്ളു. കാരണം ജോസഫിനെ അറിയത്തുള്ളൂ, ഫറവോനെ അറിയാത്ത അവസ്ഥയായി. അതേ തലത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന, പിതാവ് ആഗ്രഹിക്കുന്ന, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ റെഫറൻസ് ആരാ? പിതാവാണ്. അതേപോലെ പുത്രനെ ബഹുമാനിക്കുന്നു. പക്ഷെ ഇപ്പൊ സംഭവം തിരിഞ്ഞു, പുത്രനെ ബഹുമാനിക്കുന്നുള്ളു, പിതാവിനെ അറിയത്തില്ല. അതേ രീതിയിലാണ് ഇപ്പൊ ഏക സത്യദൈവമായ യേശുവാണ്. ഈജിപ്തിലെ ഏക ഭരണാധികാരിയായ ജോസഫ് ആരാ ഇതിനൊക്കെ ലൈസൻസ് തന്നെ? അവരവ ശരീരത്തിലേക്ക് പോയി ചെയ്തത് നല്ലതായാലും ചെയ്തായാലും അതിനൊക്കെ നമ്മൾ പ്രാപിക്കണം. നാം പറയുന്ന ഓരോ വാക്കിനും നാം കണക്ക് കൊടുക്കേണ്ടി ഒരു ന്യായവിസ്താരം. ഇന്ന് മിണ്ടാതിരുന്നോ ദേവദാസനെ? ഇന്ന് അടങ്ങിയിരുന്നോ? ഒതുങ്ങിയിരുന്നോ? പക്ഷേ നാളെ ക്രിസ്തുവിന്റെ മുമ്പിൽ എന്നായി? ക്രിസ്തുവിന്റെ മുമ്പിൽ എന്നായി? ഓ, ദേവദാസൻ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഒന്നും അല്ല പഠിപ്പിക്കണേട്ടോ. ഇനിയും 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 പ്രസംഗം കേൾക്കാൻ അനുവദിച്ച നമ്മുടെ ആടുകൾ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നേടണ്ടേ? നമുക്ക് ആദ്യം കേറണ്ടേ? എങ്കിലും നമ്മുടെ ആട് കേറുന്നു. നമുക്ക് ആദ്യം കേറണ്ടേ? കർത്താവ് പറയണം, നിങ്ങൾ കരയും കടലയും കടന്ന് ഒരുത്തിനെ മതിച്ചിറക്കുന്നു, ഇഷ്ടംപോലെ പേരെ സ്നേഹപ്പെടുന്നതല്ലേ? എന്നിട്ട് അവന് നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യത. വഴികാട്ടി കുരുടനാണെങ്കിൽ പുറകെ വന്ന് എല്ലാം താഴെ പോകും. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയും. ഈ നാളുകളിൽ ദൈവം ഈ സന്ദേശത്തോടെ സഹായിക്കുക. അതിന് ശാസനയുണ്ട്. ശാസനയൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാ കർത്താവിന്റെ ശാസനയൊക്കെ നല്ലതിനാണ്. സത്യം എന്ന് പറയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഈ ഒരു തലം നാം മനസ്സിലാക്കിയിരിക്കുക. ഇതാ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ ആദിലം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. പുത്രൻ സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനൊക്കെ യോഗ്യൻ. മൂപ്പന്മാരും ജീവികളും സ്വർഗത്തിലെ അന്തരീക്ഷമാണ്, ഭൂമിയിലെ അന്തരീക്ഷമല്ല. എല്ലാം പിതാവായ ദൈവത്തെയും പുത്രനെയും വീണ്ടും നമസ്കരിക്കുന്ന രംഗം നമുക്ക് തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കാം. ഓ ഫാദർ,
ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളവളായി 7 മുദ്രയാൽ മുദ്രയുടെ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു.
ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, കുഞ്ഞാട് കർത്താവ് യേശുവിനെ കാണിക്കുന്നു. ഇതാ കുഞ്ഞാടിന്റെ മുമ്പിൽ വീഴുകയാണ്. ആ വാക്യം വാങ്ങിയപ്പോൾ 4 ജീവികൾ, സ്വർഗത്തിലെ ജീവികൾ, 24 മൂപ്പന്മാർ, ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗോ നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. താഴേക്ക്. അതിന് എന്നാ പറഞ്ഞു?
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി.
പർപ്പസ് വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തിനായിട്ട് വിലക്ക് വാങ്ങിയത്. ദൈവത്തിനായി നീ വിലക്ക് വാങ്ങി. അപ്പോ നീ ദൈവമെന്നല്ല പറയുന്ന, ദൈവത്തിനായി വിലക്ക് വാങ്ങി. താഴേക്ക്.
ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു.
പിന്നെ ഞാൻ
പാട്ട് അവർ പാടുന്നു. അപ്പോ ഇതാ ഈ സംഭവം പറഞ്ഞ് പുതിയ പാട്ടുകൾ പാട്ട് പാടുകയാണ്. എന്താണ് കാൽവരിയിൽ നടന്ന ഈ സംഭവം പറഞ്ഞ് പുതിയ പാട്ടുകൾ പാടുകയാണ്, സ്തുതിക്കുകയാണ്.
പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു.
ദൂതന്മാരെല്ലാം പറയാണ് നീ സകല മഹത്വത്തിനും സ്തോത്രത്തിനും യോഗ്യൻ. ആരെ കുറിച്ചാ പറയുന്നത്? ഇതാ അവർ എഴുതിയിരുന്ന അവർ അർപ്പിച്ചത് അറക്കപ്പെട്ട കുഞ്ഞാട്. ആരെ കുറിച്ചാ പറയുന്നത്? യേശുവിനെ കുറിച്ചാ പറയുന്നത്. അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇത് ബൈബിളിലാണോ എഴുതിയേക്കണേ? ദൂതന്മാരാണ് പറയുന്നത്. താഴേക്ക്
സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ നമസ്കരിച്ചു.
സകല സൃഷ്ടികളും അവിടെ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടി, എത്ര സൃഷ്ടികൾ? സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, അതാണ് പിതാവായ ദൈവം, കുഞ്ഞാടിനും, അതാണ് കർത്താവായ യേശു, സ്തോത്രവും ബഹുമാനവും. അപ്പൊ രണ്ടുപേർക്കും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനെന്ന് പറഞ്ഞ ഇതാ യോഹന്നാൻ കേട്ടെങ്കിൽ നമ്മൾ യോഹന്നാനിൽ നിന്ന് കേൾക്കുകയാണ് സ്വർഗത്തിൽ കേട്ടത്. ഞാൻ കേട്ടു. കുഞ്ഞെ നീ കേട്ടോ ഞാൻ കേട്ടു എന്ന് പറയണം. നാല് ജീവികൾ സ്വർഗീയ ജീവികളാണ്. ആമേൻ എന്ന് പറഞ്ഞു. അപ്പോഴോ മൂപ്പന്മാർ വീണ്ടും നമസ്കരിച്ചു. സകലരും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും പിതാവിന്റെ മുമ്പിലും യേശുവിന്റെ മുമ്പിലും വീണ്ടും നമസ്കരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതാ ഒരു വാക്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എബ്രായ ലേഖനം 1:6. ഹല്ലേലൂയ. അതിന്റെ 6 വാക്യം പറയാണ്, ആദ്യ ജാതന് പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇനിയും വരുന്നുണ്ട്, കർത്താവ് വരാൻ പോകുന്നു, കാത്തിരിക്കുകയാണ് അല്ലെ, വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും നമസ്കരിക്കണം എന്ന് ദൈവം അരുളി ചെയ്യും. ദൈവത്തിന്റെ സകല ദൂതന്മാരും അനുസരിക്കണമെന്ന് ദൈവം അരുളി ചെയ്യും. ഹല്ലേലൂയ. അപ്രിയ സഹോദരങ്ങളെ, ഈ വാക്കുകളോട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? യേശുവിനെ ആരാധിക്കാമോ ആരാധിക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലായത് പിതാവിന്റെ ആഗ്രഹമാണ് താൻ നിർത്തിയിരിക്കുന്ന തന്റെ ഓമനപുത്രനെ, വചനത്തെ, രാജാതിരാജാവായ കർത്താതി കർത്താവായ യേശുവിനെ തന്നെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ നമ്മൾ ബഹുമാനിക്കണം. തന്നെ ഒഴിവാക്കി ബഹുമാനിക്കണം എന്നല്ല, അതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. കർത്താവ് പഠിപ്പിച്ച, സ്വർഗസ്ഥനായ പിതാവുമായിട്ട് നമ്മൾ പോലെ പഠിപ്പിച്ച പ്രാർത്ഥന ഒഴിവാക്കുക ഒഴിവാക്കുക. ആ പിതാവിനെ തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ്. ദൈവരാജ്യം എന്ന സിലബസ്, ബൈബിൾ പറഞ്ഞ സിലബസ് എന്ന് ഒഴിവാക്കുക ഇല്ല, സംഭവമില്ല. ഇതല്ല ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, പകരം യേശുവിനൂടെ നാം പിതാവിന്റെ അടുക്കലേക്ക്. യേശുവിന്റെ പർപ്പസ് അതാണ്, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്ന നാം അടുക്കണം. സ്വർഗം ഭൂമി ഒന്നാണ്. പിന്നെ കുഞ്ഞുങ്ങളെ, ഞാൻ ചിന്തിക്കുന്നു ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് ഞാൻ ചിന്തിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പെട്ട ആ കുരുക്ക്, ആ മണ്ടത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അതിൽ പെടുത്തി തൂങ്ങല്ലേ. നമ്മുടെ ശ്വാസം പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തണ്ടേ? അതിനുവേണ്ടി ദൈവം തന്ന വചനങ്ങളെ ഏറ്റെടുക്കുക. നമുക്ക് വലുതോ ആകുന്നു ആകണ്ടേ? നമുക്ക് നമ്മുടെ വലുതായ തലയുണ്ട്, തലയൊക്കെ വലുതായ നമ്മുടെ പിതാവുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിൽ ആ പിതാവുമായി ഒന്നായി തീരാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോ കർത്താവിന്റെ ദാസ് ജെയ്സൺ ജോൺ കർണാടക, പ്രാർത്ഥിക്കാൻ പറ്റിയ അന്തരീക്ഷമാണോ അതോ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇല്ല എങ്കിൽ മൈ കോൺസ് ഇത് പ്രാർത്ഥിച്ച കേട്ട വചനത്തെ ഓർത്ത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ജനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു.
ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം.
മൈക്ക് അടുപ്പിച്ചു പിടിച്ച
നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് നമുക്ക് ഒരുക്കി നൽകിയ ഈ നല്ല രാത്രി സമയത്തിൽ അങ്ങയുടെ ഹൃദയത്തിന്റെ ആലോചനകളെ കർത്താവെ അങ്ങയുടെ ദാസന്റെ മുഖാന്തരമായി വിളമ്പിത്തരുന്ന ആ മഹൽ സ്നേഹത്തെ ഓർത്ത് പിതാവെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ഉള്ളിലും ആ സത്യം ഒരു സ്വതന്ത്രതയെ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. എല്ലാ റോങ് നോളജസുകളെ കർത്താവെ അങ്ങ് പൊട്ടിത്തകർക്കുന്ന, ഹാലലൂയ, പൊട്ടിത്തകർത്തുകൊണ്ടിരിക്കുന്നതായി കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പ. ഹാലലൂയ, എല്ലാ 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 ചതികളും പിശാച് ഹാലലൂയ ബന്ധിച്ച് വെച്ചിരിക്കുന്ന എല്ലാ റോങ് നോളജസുകളും കർത്താവെ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിന്ന് അങ്ങ് തകർക്കുന്ന ആ സ്നേഹത്തോർത്ത് കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങടെ കുറിച്ചായിട്ടുള്ള ശരിയായ ബോധ്യം അങ്ങയുടെ ആ വചന മുഖാന്തരമായി കർത്താവെ അങ്ങ് നമ്മൾക്ക് നൽകുന്നതിനെ ഓർത്ത് കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ആ സത്യം നമ്മളെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഹല്ലേലൂയ നമ്മൾ തിരഞ്ഞെടുത്ത ആ സ്നേഹത്തെ ഓർത്ത് കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു അപ്പ. ഹല്ലേലൂയ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളുടെ ഉള്ളിലും ആ സ്വതന്ത്രത വെളിപ്പെടുമാറകട്ടെ. അങ്ങടെ കുറിച്ചായിട്ടുള്ള ആ ശരിയായ ബോധ്യം വെളിപ്പെടുമാറകട്ടെ. ഹല്ലേലൂയ, ക്രിസ്തുവിനെ കുറിച്ചായിട്ടുള്ള ശരിയായ ബോധ്യം വെളിപ്പെടുമാറകട്ടെ പിതാവെ. ഹല്ലേലൂയ, നമ്മൾ എല്ലാവരെയും അങ്ങടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആ സത്യത്തിന്റെ ആ ബോധ്യത്തിൽ വളരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കുമാറകണമേ പ്രാർത്ഥിക്കുന്നു അപ്പ. നമ്മൾ എല്ലാവരെയും അങ്ങടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു സ്വർഗീയ നല്ല പിതാവെ.
പ്രാർത്ഥിച്ചതുപോലെ ഈ സത്യം സകല ബോഷ്കിനെ തകർത്തെറിഞ്ഞിട്ട് അങ്ങയുടെ സത്യം ഈ മക്കളെ സ്വതന്ത്രമാകട്ടെ. ക്രിസ്തുവിൽ ഞങ്ങൾ പിതാവെ അങ്ങുമായി ഒന്നാകട്ടെ. ഏറെ സകല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും ഇവരങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഇവിടെ സഹായിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവെ, താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് ഇടപെട്ടല്ലോ, നമ്മളോട് സംസാരിച്ചല്ലോ. കേട്ട വചനം അത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിളിലൂടെ ഉറപ്പിക്കുക. രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴി ഏതൊരു കാര്യം ഉറപ്പാക്കുക. തുടർന്ന് കേട്ടത് നിങ്ങൾ അതിൽ നിലനിന്നതിന് ശേഷം അത് മറ്റുള്ളവരെയും അറിയിക്കുക. അല്ലെങ്കിൽ സത്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രിയരെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്ന സന്ദേശം, അത് നിങ്ങൾ സാക്ഷ്യമായിട്ട് ഇതിന്റെ താഴെ എഴുതുക. അപ്പൊ എന്ത് ചെയ്യും? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവരെ, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിലും ഞാനും ഏറ്റു പറയും. അത് വലിയൊരു ഒരു എഗ്രിമെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോ ദൈവം നിങ്ങളെ ഇതിനായി ഏവരെയും സഹായിക്കട്ടെ. കർത്താവ് കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.